الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. الإمام ابن أبي داود رحمه الله تعالى رجس المنظومة الحائية إنك بديد ഇരുപത്തിയാറ് വരികൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇരുപത്തിയാറാമത്തെ വരിയിൽ തക്ഫീർ, മുസ്ലിമീങ്ങളെ കാഫിറാക്കുക എന്ന കാര്യത്തിൽ നിന്ന് നീ വിട്ടു നിൽക്കണം എന്നതാണ് അദ്ദേഹം ഉപദേശിച്ചത്. അത് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞു, തക്ഫീർ എന്നത് ചില നിബന്ധനകൾ പൂർത്തീകരിക്കപ്പെടുകയും ചില അടിസ്ഥാന നിയമങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ടല്ലാതെ അതിലേക്ക് പോകാൻ പാടില്ല. തക്ഫീറിന്റെ കാര്യത്തിൽ രണ്ട് വിഭാഗം ആളുകൾ പിഴച്ചുപോയതായി കാണാൻ സാധിക്കും. ഒരു വിഭാഗം ആളുകൾ അവർക്ക് തക്ഫീർ എന്നത് തീർത്തും ഇല്ല തന്നെ, അവർ അള്ളാഹു സുബ്ഹാനഹു വതആല കാഫിറാക്കിയ ചിലരെ പോലും മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തക്ഫീറിന്റെ കാര്യത്തിൽ തീർത്തും അലസത കാണിച്ചവരാണ് ഒരു വിഭാഗം ആളുകൾ. മറ്റൊരു വിഭാഗം ആളുകൾ തക്ഫീറിന്റെ കാര്യത്തിൽ അതിര് കവിഞ്ഞവരാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെട്ടവരാണ് എന്ന് പറഞ്ഞവരെ വരെ അവർ കാഫിറാക്കിയിട്ടുണ്ട്. ഈ രണ്ട് വിഭാഗക്കാരിൽ പ്രമുഖരായ രണ്ടുപേരെയാണ് ഇനി അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത്. ആ രണ്ട് പിഴവുകളും നിനക്കുണ്ടാകാൻ പാടില്ല എന്നാണ് അദ്ദേഹം ഇനി നമ്മോട് പറയുന്നത്. ولا تعتقد رأي الخوارج إنه مقال لمن يهواه يردي ويفضح ولا تعتقد നീ വിശ്വസിക്കാൻ പാടില്ല. رأي الخوارج, ഖവാരിജുകളുടെ വിശ്വാസം, ഖവാരിജുകളുടെ അഭിപ്രായം, റഅയ്യെന്ന് പറഞ്ഞ അഭിപ്രായം തന്നെ, ഖവാരിജുകളുടെ അഭിപ്രായം നീ വിശ്വസിക്കാൻ പാടില്ല, ഖവാരിജുകളുടെ ചിന്താഗതി നീ വിശ്വസിക്കാൻ പാടില്ല. ഫഇന്നഹു, തീർച്ചയായും അത്, ഏത്, ഖവാരിജുകളുടെ ചിന്താഗതി, മഖാലുൻ, അത് ഒരു വിശ്വാസമാണ്, ഒരു ചിന്താഗതിയാണ്. എങ്ങനെയുള്ള വിശ്വാസമാണ്? ലിമൻ യഹ്വാഹു, അതിനെ ഇഷ്ടപ്പെടുന്നവർ, യഹ്വാനെന്ന് ആഗ്രഹിക്കുക, ഇഷ്ടപ്പെടുക, അതിനോട് ഇച്ഛയുണ്ടാവുക, താല്പര്യമുണ്ടാവുക, അതിനോട് ഇഷ്ടം കാണിക്കുന്നവർ അവരെ, യുർദി, അത് നിന്ദ്യതയിലേക്ക് വലിച്ച് താഴെയിടും, വയഫ്ദഹു, അവനെ വഷളാക്കി കളയും. നീ ഒരിക്കലും ഖവാരിജിന്റെ വിശ്വാസം സ്വീകരിക്കാൻ പാടില്ല. ആ വിശ്വാസം അത് സ്വീകരിക്കുന്നവരെ വഴികേടിലേക്കും വഷളത്തരത്തിലേക്കും എത്തിക്കുന്നതാണ് എന്നാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത്. ഖവാരിജുകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഉടലെടുത്ത ആദ്യത്തെ പിഴച്ച കക്ഷികളിലൊന്നാണ്. അല്ല, മുസ്ലിം സമൂഹത്തിൽ ആദ്യമായി പുറത്തേക്ക് പ്രകടമായി വന്ന കക്ഷി ഖവാരിജുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖവാരിജുകളെ ആക്ഷേപിച്ചുകൊണ്ട് ധാരാളം ഹദീസുകൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ്, ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഗനീമത്ത് സ്വത്ത് വീതം വെക്കുന്ന വേളയിൽ ഒരാൾ അവിടേക്ക് കടന്നു വന്നു. സുൽ ഹുവൈസറ എന്നാണ് അവന്റെ പേര്, തലമൊട്ടയടിച്ച പൊരുത്തൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗനീമത്ത് വീതം വെക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു, യാ മുഹമ്മദ് ഇഅ്ദിൽ, മുഹമ്മദ് നീ നീതി കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വൈലക ഫമൻ യഅ്ദിൽ ഇല്ലാ മഅ്ദിൽ, നിനക്ക് നാശം, ഞാൻ നീതി കാണിച്ചില്ലെങ്കിൽ പിന്നെ മറ്റാരാണ് നീതി കാണിക്കുക? ആകാശത്തുള്ളവനായ റബ്ബ് സുബ്ഹാനഹു വതആല എന്നെ വിശ്വസിച്ചേൽപ്പിച്ച കാര്യമാണിത്, അവന് എന്നെ വിശ്വാസമാണ്. ഇവന്റെ ഈ വർത്തമാനം കേട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ റസൂലുള്ളാഹ് ദഅനി അദ്രിബു ഉനുഖ, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ എനിക്ക് അവനെ വിട്ടു നൽകുക, അവന്റെ തല ഞാൻ വെട്ടിമാറ്റിക്കൊള്ളാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅഹു യാ ഉമർ, ഉമർ നീ അവനെ വെറുതെ വിട്ടേക്കുക, അവന്റെ മുതുകിൽ നിന്നൊരു വിഭാഗം ആളുകൾ ഇനി പുറത്തേക്ക് വരും, അവർ അവരുടെ നിസ്കാരം നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ തഹ്ഖിറൂന സലാതകും മഅ സലാതിഹിം, അവരുടെ നിസ്കാരം കണ്ടാൽ നിങ്ങളുടെ നിസ്കാരം നിങ്ങൾക്ക് നിസ്സാരമായി തോന്നും, അവരുടെ ഖുർആൻ പാരായണം കണ്ടാൽ നിങ്ങളുടെ ഖുർആൻ പാരായണം നിസ്സാരമായി നിങ്ങൾക്ക് തോന്നും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, യംറുഖൂന മിനദ്ദീനി كما تمرق السهم الرميه, അമ്പ് അത് വേഗതയിൽ വില്ലിൽ നിന്ന് തെറിച്ചു പോകുന്നത് പോലെ അവർ ദീനിൽ നിന്ന് തെറിച്ചു പോകുന്നതാണ്. ഒരു ദീന് ബാക്കിയുണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഹദീസുകളിൽ അവിടുന്ന് ഖവാരിജുകളെ ശക്തമായി ആക്ഷേപിച്ചിട്ടുണ്ട്. ആരാണ് ഖവാരിജുകൾ? ഖവാരിജുകൾക്ക് ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്ത നിലപാടുകളും ചിന്താഗതികളും ഉണ്ടായിട്ടുണ്ട്. ചില ആളുകൾ പറയുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വന്ന ഖവാരിജുകൾ, അതേ വിശ്വാസമുള്ളവരെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ പൊതുവെ പണ്ഡിതന്മാർ ഖവാരിജുകളുടെ പ്രധാനപ്പെട്ട ചില അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് മിക്ക ഖവാരിജുകളിലും വ്യക്തമായി കാണാൻ സാധിക്കുന്ന കാര്യമാണ്. ഒന്ന്, അവരിൽ ഖവാരിജുകളിൽ പ്രകടമാകുന്ന ഒന്നാമത്തെ കാര്യം മുസ്ലിമീങ്ങളെ തക്ഫീർ നടത്തുക എന്നതാണ്. പൊതു മുസ്ലിമീങ്ങളെ കാഫറാക്കുക എന്നത് ഖവാരിജുകളുടെ ഒന്നാമത്തെ അടയാളത്തിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും അതിനുള്ള സൂചനകളുണ്ട്. അവിടുന്ന് പറഞ്ഞു, യഖ്തുലൂന അഹ്ലൽ ഇസ്ലാം, മുസ്ലിമീങ്ങളെ അവർ കൊന്നുകളയും, വയദഊന അഹ്ലൽ ഔസാൻ, വിഗ്രഹാരാധകരെ അവർ വെറുതെ വിടും. നമുക്ക് കാണാൻ പറ്റുന്നത് അതന്നെയാണ്. ഖവാരിജി ചിന്താഗതിയുള്ള ആളുകൾ, അവരുടെ സംസാരങ്ങൾ ആദ്യം അവർ പിന്നെ വെച്ചിട്ടുണ്ടായിരിക്കുക, ആരുടെ ലക്ഷ്യമാക്കി വെച്ചിട്ടുണ്ടായിരിക്കുക, തൗഹീദും സുന്നത്തും പാലിക്കുന്ന ആളുകൾക്കെതിരെയായിരിക്കും. അവർക്കെതിരെയായിരിക്കും അവരുടെ നാവും പേനയും എല്ലാം അവർ ആദ്യം ഉപയോഗപ്പെടുത്തുക. മറ്റുള്ള ആളുകളെക്കാൾ കൂടുതൽ ദേഷ്യം അവർക്ക് ഇവരോടാണ് ഉണ്ടായിരിക്കുക. അവിടെ പൊട്ടിത്തെറി ഉണ്ടാക്കാനും അവിടെ ബോംബ് വെക്കാനും അവിടെ പ്രശ്നം ഉണ്ടാക്കാനും അതായിരിക്കും ഈ പറഞ്ഞ ആളുകളുടെ ഒന്നാമത്തെ ലക്ഷ്യം. ഒന്നാമത്തെ അവരുടെ അടയാളങ്ങളിൽപ്പെട്ടത് അവർ മുസ്ലിമീങ്ങളെ കാഫറാക്കും. അപ്പോൾ ചിലപ്പോൾ അവർ ഇത് കേട്ട് കഴിഞ്ഞാൽ അവർ പറയും, ഞങ്ങൾ മുസ്ലിമീങ്ങളെ കാഫറാക്കുന്നില്ല, ഞങ്ങൾ കാഫിരീങ്ങളെ മാത്രമാണ് കാഫറാക്കുന്നത് എന്ന് ചിലപ്പോൾ അവർ പറഞ്ഞേക്കാം. പക്ഷെ അത് യഥാർത്ഥത്തിൽ ഒരു തന്ത്രമാണ്. നമ്മൾ മുസ്ലിമീങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്ന ആളുകളെയാണ് അവർ കാഫിരീങ്ങളായി മനസ്സിലാക്കുന്നത്. എന്നിട്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ കാഫിരീങ്ങളല്ലാതെ കാഫറാക്കുന്നില്ല. മനസ്സിലായോ? അത് അവരുടെ അടിസ്ഥാന വിശ്വാസങ്ങളിൽപ്പെട്ടതാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവരുടെ പ്രധാന വിഷയങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ അവർ നിലനിർത്തുന്ന വിഷയം ഭരണാധികാരിയെ താഴെയിറക്കുക എന്നതായിരിക്കും. പണ്ഡിതന്മാർ ഇബ്നു കസീറിനെപ്പോലുള്ള ആളുകൾ പറഞ്ഞതായി കാണാം, ഭരണാധികാരി ഭരണാധികാരി ഖവാരിജികൾക്കിടയിൽ സിംഹക്കൂട്ടിലകപ്പെട്ട ഒരു മനുഷ്യനെ പോലെയായിരിക്കും. സിംഹക്കൂട്ടിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ്? അനങ്ങാൻ പോലെയായിരിക്കും. അനങ്ങിയാൽ ചാടി വീണറി സിംഹം. അതുപോലെയായിരിക്കും ഭരണാധികാരി. കാരണം ഇയാൾ എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് നോക്കിയിരിക്കും. ഇവർ കിട്ടുന്ന അവസരത്തിൽ അവർ ഭരണാധികാരിക്കെതിരെ തിരിയും. അവർക്കൊരിക്കലും ഒരു ഭരണാധികാരിയെ തൃപ്തി ഉണ്ടാവുക എന്ന് സംഭവിക്കുകയില്ല. അതൊരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഭരണാധികാരിയെ താഴെയിറക്കുക, അവർക്കെതിരെയുള്ള ഖുറൂജ്, അവർക്കെതിരെ പടം നീക്കുക എന്നത് ഈ പറഞ്ഞ വിഭാഗത്തിന്റെ സ്വഭാവങ്ങളിൽപ്പെട്ടതാണ്. മുസ്ലിമീങ്ങളായ ഭരണാധികാരികളെ അനുസരിക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി ഉപദേശിച്ച കാര്യമാണ്. അവിടുത്തെ അന്തിമ വസീയത്തിൽ വരെ അതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇർബാദ് ഇബ്നു ശാരിയത്തിന്റെ ഹദീസിൽ പറഞ്ഞു, അല്ലെ, അവിടുന്ന് ഒരിക്കലും ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം കേട്ടപ്പോൾ സഹാബികളുടെ മനസ്സുകൾ പിന്നെ അത് വിറച്ചുപോയി. അവരുടെ കണ്ണുകൾ കണ്ണുനീർ വന്നുപോയി. അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഇത് ഒരു വിടവാങ്ങൽ പ്രഭാഷണം പോലെയുണ്ട്. അങ്ങ് ഞങ്ങൾക്ക് ചില വസീയത്തുകൾ നൽകണം. വസീയത്തിൽ ഒന്നാമത്തെ വസീയത്ത് ഊസീകും ബിതഖ്വല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വസീയത്ത് ചെയ്യുന്നു. രണ്ടാമത്തെ വസീയത്ത് വസ്സമ്ഇ വത്താഅ വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശി, അബിസീനിയക്കാരനായ ഒരു അടിമയാണ് നിങ്ങൾക്കുമേൽ ഭരണം ഏറ്റെടുക്കുന്നത് എങ്കിലും അവനെ നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ രണ്ട് വസീയത്ത് പാലിച്ചാൽ അവന്റെ ദീനും നന്നാവും ദുനിയാവും നന്നാവും. ആദ്യത്തെ വസീയത്ത് പാലിച്ചാൽ അവന്റെ ആഖിറത്ത് നന്നായി, രണ്ടാമത്തെ വസീയത്ത് പാലിച്ചാൽ ദുനിയാവ് നന്നായി. നോക്കൂ, നിങ്ങൾ അറബ് രാജ്യങ്ങൾ അവിടെ അരാജകത്വവും പ്രശ്നങ്ങളും നടമാടുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? ഭരണാധികാരികൾക്കെതിരെ തിരിഞ്ഞതാണ്. ആ നാടുകളിൽ നിഅമത്തുകൾ ഉണ്ടായിരുന്നു, നല്ല വഴികളും സമാധാനത്തോട് ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഇപ്പോഴോ അവിടെയുള്ള പെൺമക്കൾ അതാ അവരെ പിടിച്ചുകൊണ്ടുപോകുന്നു, അവിടെയുള്ള പുരുഷന്മാരതാ കൊല്ലപ്പെടുന്നു, വഴിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, മുസ്ലിമീങ്ങൾ കൊല്ലപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, അധർമ്മിയായ അനീതി പിന്നെ ചെയ്യുന്ന ഒരു ഭരണാധികാരിയുടെ കീഴിൽ 1000 വർഷം ജീവിക്കുന്നതാണ് ഒരു ദിവസം ഭരണാധികാരിയില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത്. 1000 കൊല്ലം അനീതി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭരണാധികാരി, കാരണം അയാളുണ്ടെങ്കിൽ സമാധാനത്തിൽ പുറത്തേക്ക് ഇറങ്ങാം. ഒരു ഭരണാധികാരി ഇല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ ഭരണില്ലാതെ ഇനിയായിരിക്കാം. എന്തായിരിക്കും അവസ്ഥ? ഗുണ്ടകൾ അങ്ങോട്ട് ഇറങ്ങും, നാട്ടിൽ തെമ്മാടികളായ ആളുകൾ മോഷണവും ബലാത്സംഗവും. എന്താ നടമാടാത്തത്? ഭരണം ഉണ്ടായി തന്നെ എന്താ അവസ്ഥ? ഭരണില്ലെങ്കിൽ കഥണ്ടായിരിക്കും. അപ്പോൾ ആളുകൾ വികാര തള്ളിച്ചയിൽ വിപ്ലവം നടത്തി ഇറങ്ങുക, ഇത് ഇസ്ലാമിന്റെ വഴിയല്ല. ഇന്ന് സമൂഹത്തിൽ ഈ പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിസം എന്ന സാധനം അത് തലക്കു പിടിച്ചതിന് ശേഷം വിപ്ലവമുണ്ടാക്കുക എന്നത് എന്തോ ഒരു വലിയ നന്മയായി കാണുന്ന ഒരു സമൂഹമായി മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ഇത് കയറി വന്നിട്ടുണ്ട്. എന്നിട്ട് ചെഗുവേരയെ പോലുള്ള ആളുകളെ അവരെ വിഗ്രഹവൽക്കരിക്കുകയും എന്തോ ഭരണ സംവിധാനത്തിനെതിരെ പോരാടിയിട്ടില്ലെങ്കിൽ അവൻ എന്തൊരു കുഴപ്പമുള്ള ഒരുത്തൻ, അവനെന്തൊരു ആണത്തില്ലാത്തവനായി മാറുക എന്ന അവസ്ഥയിലേക്കാണ് ആളുകളുടെ ചിന്തയെ അവർ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. ഭരണാധികാരിക്കെതിരെ സംസാരിച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു പേടിത്തൊണ്ടൻ എന്നാണ് അവർ ധരിക്കുന്നത്. അല്ല, ഭരണാധികാരിയുടെ കുറവുകളും കുറ്റങ്ങളും പരസ്യമായി എടുത്തു പറയുക എന്നത് യാതൊരു മസ്ലഹത്തുമില്ല. അത് പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യത്തുമില്ല, അനിസ്ലാമിക രാജ്യത്തും പലപ്പോഴുമില്ല. ഒരു അനിസ്ലാമിക ഭരണാധികാരി ശൈഖന്മാരിൽ പലരും പറഞ്ഞതായി കാണാം, പണ്ഡിതന്മാരിൽ പല അനിസ്ലാമിക രാജ്യത്താണ് നിങ്ങൾ ജീവിക്കുന്നത്, അവിടെയുള്ള ഭരണാധികാരിയുടെ കുറ്റവും കുറവും പരസ്യമായി എടുത്തു പറയുന്നത് പ്രത്യേകിച്ച് ഒരു ഉപകാരം അതുകൊണ്ടില്ല. വെറുതെ അതിന്റെ സമയം സംസാരം വെറുതെ വേസ്റ്റായ കാര്യത്തിലേക്ക് മാറ്റിയേക്കാനല്ലാതെ. അതുകൊണ്ട് ഉപദ്രവങ്ങളെക്കാൾ കൂടുതൽ ചിലപ്പോൾ ഉപകാരം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ സഹോദര, ഭരണാധികാരിക്കെതിരെ വിപ്ലവം നയിക്കുക, അവർക്കെതിരെ തിരിയാൻ വേണ്ടി ശ്രമിക്കുക എന്നത് ഖവാരിജുകളുടെ അടയാളങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ മുസ്ലിമീങ്ങളുടെ സ്വഭാവങ്ങളിൽ പെട്ടത് അവരെ കേൾക്ക, അവരെ അനുസരിക്കുക, അവർ ചെയ്യുന്ന അതിക്രമങ്ങളിൽ ക്ഷമിക്കുക എന്നതാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്നൊരു വലിയ ഭരണാധികാരി ഉണ്ടായിട്ടുണ്ട് അല്ലേ, മഹാ അതിക്രമിയായിരുന്നു അയാൾ. ഹജ്ജാജ് കൊന്നൊടുക്കിയ മുസ്ലിം പണ്ഡിതന്മാരുടെ എണ്ണം അത്രയധികമുണ്ട്. ഹജ്ജാജിന്റെ ഗുൽമു കടുത്തപ്പോൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന സഹാബിയുടെ അരികിലേക്ക് ചില ആളുകൾ വന്നു, ഇതാ നിങ്ങൾ കാണുന്നില്ലേ ഹജ്ജാജ് ചെയ്യുന്ന ഉപദ്രവം കാണുന്നില്ലേ? എല്ലാം കേട്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഇന്നഹു ലാ യാതി അലൈക്കും സമാനുൻ ഇല്ലാ വല്ലദി ബഅദഹു ശർറുൻ മിൻ, നിങ്ങൾക്ക് ഇനി ഒരു കാലഘട്ടവും വരാനില്ല, ആ കാലഘട്ടം അതിന് മുൻപുള്ളതിനേക്കാൾ മോശമായിട്ടല്ലാതെ. കാരണം പൊതുവെ ഇനി ചരിത്രം എങ്ങനെയായിരിക്കും? ഒരു മുന്നുള്ള കാലഘട്ടത്തെക്കാൾ മോശമായിരിക്കും അടുത്ത വർഷം, അതിനേക്കാൾ മോശമായിരിക്കും അടുത്ത വർഷം. ഇതായിരിക്കും പൊതുവെയുള്ള അവസ്ഥ. ഇതിന്റെ അർത്ഥം ഒരിക്കലും മോശം നന്നാവില്ല എന്നല്ല, ചിലപ്പോൾ നന്നാവും. പക്ഷെ ആ നന്നാവുന്നത് പോലും ഒരിക്കലും എന്താവൂല, പഴയ കാലത്തുള്ള നന്മയിലേക്ക് ഉയരുകയില്ല. അപ്പൊ സഹാബികളുടെ കാലം, അതുകൊണ്ടല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ അവിടുന്ന് പ്രസംഗിച്ചപ്പോൾ ഇസ്ലാം പരിപൂർണമായി എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, പരിപൂർണത ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇനി ഉണ്ടാവാൻ പോകുന്നത് എന്താണ്? കുറവൻ. അപ്പൊ ആ പൂർണത ഉണ്ടായി, പിന്നെ ഇസ്ലാമിൽ കുറവുകൾ റസൂലിന്റെ വഫാത്തിന് ശേഷം സ്വാഭാവികമായും കുറവ് സംഭവിച്ചു. ആ കുറവ് ഫിത്നകൾ വർദ്ധിച്ചു. അലി ഇബ്നു അബി ത്വാലിബിന്റെ കാലത്ത് ഫിത്നകൾ ഉണ്ടായി, മുസ്ലിമുകൾക്കിടയിൽ യുദ്ധങ്ങളുണ്ടായി, പിന്നെ അത് നന്മയിലേക്ക് തന്നെ തിരിച്ചുപോയി. പക്ഷെ ആ നന്മ ഒരിക്കലും എന്താവൂല, റസൂലുള്ളാന്റെ കാലത്തുള്ള നന്മയുടെ അത്ര പൂർണ്ണതയിലേക്ക് എത്തുകയില്ല. പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാവും, പിന്നെ താന്താന്ന് പോവും, ആ പ്രശ്നങ്ങൾ പിന്നെ പരിഹരിക്കപ്പെടും, പിന്നെ ആ നന്മ ഉണ്ടാകും. ആ നന്മ ഒരിക്കലും എന്തായിരിക്കൂല, മഅവിയ റളിയല്ലാഹു അൻഹയുടെ മറ്റു കാലത്തുണ്ടായിരുന്ന നന്മയിലേക്ക് തിരിച്ചുപോവില്ല. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കേറ്ററക്കങ്ങൾ എപ്പോഴും ഇനി സമൂഹത്തിൽ ഉണ്ടായിരിക്കും. നമ്മൾ ആരും നിരാശപ്പെടാൻ പാടില്ല. പ്രത്യേകിച്ച് പരീക്ഷണങ്ങൾ കൂടുതൽ കടുക്കുമ്പോൾ ഒരു മുസ്ലിമിന്റെ പ്രതീക്ഷ കൂടുതൽ വർദ്ധിക്കാൻ, കാരണം പരീക്ഷണം കടുത്താൽ ഉറപ്പാണ് വിജയം അടുത്തിട്ടുണ്ട്. പരീക്ഷണം കടുക്കുന്നത് അതിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. അപ്പോഴേ വിജയത്തിന് മധുരണ്ടാവുള്ളൂ. എപ്പ് നോക്കിയാലും വിജയിക്കാണെങ്കിൽ ഇവിടെ മുസ്ലിമാവാത്ത ഒരാളുണ്ടാവില്ല, എല്ലാവരും മുസ്ലിം തന്നെ ആയിരിക്കും. ഈ പരീക്ഷണം നമുക്ക് ആവശ്യമാണ്, എല്ലാ കാലത്തും ഉണ്ടാവും. പറഞ്ഞു വന്നതിന് ചുരുക്കം, ഭരണാധികാരികളുടെ ദുൽമു വർദ്ധിച്ചപ്പോൾ ചില ആളുകൾ അൻസ് ഇബ്നു മാലിക്കിന്റെ അടുക്കലേക്ക് പോയി. അദ്ദേഹം പറഞ്ഞു, ഇതാ നിങ്ങൾക്കിനി ഒരു കാലവും വരാനില്ല, അതിനു മുൻപുള്ളതിനേക്കാൾ അത് മോശമായിട്ടല്ലാതെ. ഫസ്ബിറു, അതിനാൽ നിങ്ങൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, സമിഅതുഹു മിർ റസൂലിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ വാക്കുകൾ നിങ്ങളുടെ റസൂലിൽ നിന്ന് ഞാൻ കേട്ടതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഹജ്ജാജിന്റെ പീഡനം അത്ര കടുത്ത പീഡനമായിരുന്നു. പിന്നെ താബിഈങ്ങളിൽ പല പ്രമുഖന്മാരെയും അദ്ദേഹം കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹജ്ജാജ് എന്ന് പറയുന്ന ഭരണാധികാരി, പക്ഷേ സഹാബികൾ അയാൾക്കെതിരെ പ്രശ്നത്തിന് വിപ്ലവത്തിന് ഇറങ്ങുന്നില്ല. എന്തിനധികം സഹാബികളിൽ ചിലരെ, സലഫുകളിൽപ്പെട്ട ചില താബിഈങ്ങളിൽപ്പെട്ട ഹസൻ ബസ്രി റഹിമഹുള്ള അദ്ദേഹത്തെ ഹജ്ജാജിനെതിരെ യുദ്ധം നയിക്കുന്നതിനു വേണ്ടി ക്ഷണിക്കാൻ ചില ആളുകൾ വന്നു. ഖുർആനൊക്കെ ഇഫ്ദാക്കിയ ഇബ്നുൽ അഷ്അസി എന്നു പേരുള്ള ഒരാളുടെ നേതൃത്വത്തിൽ, ധാരാളം ഖാരിഈങ്ങളുടെ നേതൃത്വത്തിൽ ഹജ്ജാജിനെതിരെ അവർ പട നയിക്കാൻ തുടങ്ങി. പട നയിക്കാനുള്ള തുടക്കത്തിൽ അവരിൽ ചിലർ ഹസൻ ബസ്രിയുടെ അടുക്കൽ വന്നു. ഹസൻ ബസ്രി അവരോട് പറഞ്ഞുകൊടുത്തു, നിങ്ങൾ ഇതിനിറങ്ങാൻ പാടില്ല, ഭരണാധികാരിക്കെതിരെ തിരിയാൻ പാടില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞു കൊടുത്ത് അവർ കേട്ടില്ല. അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വയസ്സനായ മനുഷ്യൻ അയാൾക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങിപ്പോയി. അങ്ങനെ യുദ്ധം ചെയ്തു. ഫിത്നത്ത് ഇബ്നുൽ അഷ്അസ് എന്ന പേരിൽ ആ ചരിത്രം ഇന്നും ചരിത്ര താളികൾ രേഖപ്പെടുത്തപ്പെട്ടതാണ്. ധാരാളക്കണക്കിന് മുസ്ലിമീങ്ങൾ കൊല്ലപ്പെട്ടു ഭരണാധികാരിക്കെതിരുള്ള യുദ്ധത്തിൽ. മുസ്ലിമീങ്ങൾ പലരും കൊല്ലപ്പെട്ടു, അനേകം ഹാഫിളുകൾ കൊല്ലപ്പെട്ടു, അനേകം പണ്ഡിതന്മാർ കൊല്ലപ്പെട്ടു. യുദ്ധം കഴിഞ്ഞിട്ട് അവസാനിച്ചോ? ഇല്ല. ആ യുദ്ധത്തിൽ പങ്കെടുക്കുകയോ അതിന് പിന്തുണ പ്രഖ്യാപിക്കുകയോ ചെയ്തവരെ ഹജ്ജാജ് മരണം വരെ വേട്ടയാടി വിട്ടില്ല. യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഹജ്ജാജ് എന്ത് ചെയ്തില്ല? ഈ പറഞ്ഞ ആളുകൾ വെറുതെ വിട്ടില്ല. പണ്ഡിതന്മാർ പറയും, ഹസനുൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം ഈ പറഞ്ഞ ഫിത്നത്ത് ഇബ്നുൽ അഷ്അസ്, ആ സംഭവം ഉണ്ടാകുന്നതിന് മുൻപ് വരെ അദ്ദേഹം പ്രസിദ്ധനായിരുന്നില്ല, അദ്ദേഹം ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ട വ്യക്തിയായിരുന്നില്ല. ഈ സംഭവം അങ്ങ് കഴിഞ്ഞതോടുകൂടി അദ്ദേഹത്തിന്റെ ഇൽമും ഫദലും വ്യക്തമായി ജനങ്ങൾക്ക് മുന്നിൽ പ്രകടമായി. ഇന്ന് പല ആളുകൾക്ക്, സാധാരണക്കാർക്ക് വരെ പറയുന്ന അറിയാവുന്ന പേരുകളിലൊന്നാണ് താബിഈങ്ങളിൽപ്പെട്ട ഇമാം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ. നോക്കു നിങ്ങൾ, ഇതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, അൽ ഫിത്നത്തു ഇദാ അഖ്ബലത് അറഫഹൽ ആലിം, ഫിത്ന മുന്നോട്ട് വരുമ്പോൾ പണ്ഡിതന്മാർക്കത് തിരിയും. വഇദാ വല്ലത് വഅദ്ബറത് അറഫഹ കുല്ലു ജാഹിൽ, എന്നാൽ ഫിത്ന അത് എല്ലാ പ്രശ്നവും ഉണ്ടാക്കി തിരിച്ചുപോയി കഴിഞ്ഞാൽ എല്ലാ ജാഹിലും തിരിയും. ഇത് ഫിത്നയായിരുന്നു. തിരിഞ്ഞോട്ടുള്ള കാര്യമുണ്ടോ? ഇല്ല. വരുമ്പോൾ അത് മനസ്സിലാവുന്നത് അറിവുള്ള പണ്ഡിതന്മാർ. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ പണ്ഡിതൻ, പ്രത്യേകിച്ച് വയസ്സു ചെന്ന പണ്ഡിതന്മാർ, ഇൽമിൽ കാലങ്ങളോളം ചെലവഴിച്ച മനുഷ്യന്മാർ, അവരുടെ വാക്കുകളെ മുറുകെ പിടിക്കുക. നിങ്ങൾക്കതിൽ ചിലപ്പോൾ ശരിയുടെ പക്ഷം എന്താണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ കൂടി, കാരണം അവർക്ക് നിങ്ങളെക്കാൾ വിജ്ഞാനവും തക്കവയുമുണ്ട്, അവരുടെ വാക്ക് നിങ്ങൾ ഫിത്നകളുടെ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് അവരുടെ അടുക്കലേക്ക് ചെല്ലുക. ചെറുപ്പക്കാരായ ആളുകളുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കാതിരിക്കുക, കാരണം അവരിൽ ഫിത്ന കൂടുതൽ പ്രകടമായിരിക്കും. വലിയ പ്രായമുള്ള വയസ്സേറെ ചെന്ന പണ്ഡിതന്മാർ, അവരെ പിൻപറ്റുന്നത് ഫിത്നയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തും. ഇത് വലിയ പാഠമാണ്. ഫിത്നയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യമുണ്ടോ? പണ്ഡിതന്മാർ, മഹാന്മാരായ വലിയ വലിയ പണ്ഡിതന്മാർ, വയസ്സ് ചെന്ന് താടി നരച്ച പണ്ഡിതന്മാർ, പ്രായമേറെ ചെന്ന് ഇരുന്നിരുന്ന് ഊര വളഞ്ഞുപോയ പണ്ഡിതന്മാർ, അവരുടെ അടുക്കൽ പോയിരിക്കുക. അവരെന്താണ് ആ കാര്യത്തിൽ പറഞ്ഞത് എന്ന് നോക്കുക. നിങ്ങൾക്ക് ആ വിഷയത്തിൽ ശരിയുടെ പക്ഷം ഏതാണ് എന്ന് മനസ്സിലാകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഭരണാധികാരികൾക്കെതിരെ ഉള്ള ഈ വിപ്ലവ ആഹ്വാനങ്ങൾ അത് ഖവാരിജുകളിൽ നിന്ന് വന്ന ആശയമാണ്, മുസ്ലിങ്ങളുടെ ആശയമല്ല. മാത്രമല്ല നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അല്ല അഫ്വൻ അബ്ദുല്ലാഹ് ഇബ്നു അമർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സഹാബിയാണ് അദ്ദേഹം. അദ്ദേഹം നസാറാക്കളുടെ ചില മേന്മകൾ എടുത്തു പറഞ്ഞ ഒരു ഹദീസ് കാണാം. നസ്രാനികൾക്ക് അഞ്ച് മേന്മകളുണ്ട്. അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു മേന്മ, അവർ ഭരണാധികാരിയുടെ അതിക്രമത്തിൽ ക്ഷമിക്കുന്നവരാണ് എന്നതാണ്. നസ്രാനികളുടെ രാജ്യങ്ങളിൽ നിങ്ങൾ നോക്കൂ, അവിടെയുള്ള ഭരണാധികാരി കടുത്ത അധുൽമ കാണിച്ചാൽ അവരുടെ സമ്പത്ത് ഇങ്ങനെ കാലങ്ങളായി രാജ്ഞിയും രാജാവും ഒക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അവർ ഭരണാധികാരിക്ക് കീഴിൽ ക്ഷമയോടുകൂടി നിൽക്കും, വിപ്ലവം ഉണ്ടാക്കൂല. എന്നിട്ട് അവർ അറബ് രാജ്യങ്ങളിൽ ഉള്ള ഭരണാധികാരികൾക്കെതിരെ വിപ്ലവം ഉണ്ടാക്കാൻ അവിടുന്ന് പ്രശ്നമുണ്ടാക്കുകയും അവരുടെ വാർത്തകൾ പുറത്തുവിടുകയും ചെയ്യും. മുസ്ലിമീങ്ങൾ ആ പറഞ്ഞ് കെണിയിൽ വീഴും, പ്രശ്നം ഉണ്ടാക്കും. മിസറിൽ എന്താണ് സംഭവിച്ചത്, ലിബിയയിൽ എന്താണ് സംഭവിച്ചത്, ഇതൊക്കെ നമുക്ക് നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന. അപ്പോൾ സഹോദരങ്ങളെ, ഈ പറഞ്ഞ നിലപാട് ഖവാരിജുകൾ, ഇത് രണ്ടാമത്തെ കാര്യം. ഒന്ന്, അവർ മുസ്ലിമീങ്ങളെ കാഫിറുകളാക്കും. രണ്ട്, ഭരണാധികാരികളെ താഴെയിറക്കുക എന്നതായിരിക്കും അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്ന്. ഇന്ന് നോക്കൂ നിങ്ങൾ, ഈ ഖവാരിജി ചിന്താഗതിയുള്ള ദാഇഷിനെ പോലുള്ള ISIS പോലുള്ള ആളുകൾ, അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവരുടെ നാവ് ആകെ നിലനിൽക്കുന്ന ആർക്കെതിരായിരിക്കും? സൗദി അറേബ്യ അതുപോലുള്ള രാജ്യങ്ങൾക്കെതിരെയായിരിക്കും. തൗഹീദ് നിലനിൽക്കുന്ന രാജ്യം ഏതാണോ അതായിരിക്കും അവരുടെ ഒന്നാമത്തെ ശത്രു. അവർക്ക് കാര്യമായി ശക്തിയുള്ള നാട് ഇറാഖാണ്. ഇറാഖിന് തൊട്ടടുത്താണ് ഇസ്രായേൽ ഉള്ളത്. അവിടെ അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ അവരുടെ പ്രശ്നം മുഴുവൻ ഇവിടെയായിരിക്കും. എന്തിനധികം അവർ കിതാബുകൾ എഴുതിയിട്ടുണ്ട്. ആ കിതാബുകൾ ഈ പറഞ്ഞ ചിന്താഗതികൾക്ക് പ്രചാരണം നൽകുന്നവർ എഴുതിയ ഗ്രന്ഥങ്ങളിൽ അവർ പറയാണ്, ഇത്തരം രാജ്യങ്ങളിൽ അവിടെയുള്ള മസ്ജിദുകളിൽ വിരിപ്പ് വിരിക്കുന്ന അവിടെയുള്ള പണിക്കാരൻ അയാളെ കൊന്നാൽ മുർത്തദ്ദിനെ കൊന്ന പ്രതിഫലമാണ്. അതാകുമ്പോ ഈ അടുത്ത് ഈ ഷെയ്ത്താൻ നമ്മുടെ നാട്ടിൽ നിർത്തൻ പോയിട്ട് അവൻ പറഞ്ഞത്, നാട്ടിൽ ബോംബ് പൊട്ടിക്കുക, നാട്ടിലെ ആൾക്കാരുടെ മേലേക്ക് വാഹനം ഇടിച്ചു കയറ്റുക, ഈ ജാതി തോതി മാസങ്ങൾ മുസ്ലിമാണോ മുന്നിലുള്ളത് എന്നൊന്നും അറിയാതെ അങ്ങ് കൊന്നുകളയന്നെ. ഈ മുസ്ലിം അല്ലെങ്കിൽ തന്നെ കരാറിലേർപ്പെട്ട ഒരു മുസ്ലിമിനെ കൊലപ്പെടുത്തുന്നത് എത്ര ഗുരുതരമായ തിന്മയാണ്. നമ്മുടെ നാട്ടിലുള്ള അമുസ്ലിമീങ്ങൾ, അവർ കരാറിലേർപ്പെട്ട ആളുകളാണ്. സംശയമില്ല, പല ആൾക്കാരും ചോദിക്കണം, എങ്ങനെ ഈ കരാറ്, എന്തേ കരാർ, എങ്ങനെയാണ് കരാർ വന്നത്? നമ്മുടെ രാജ്യവും മുസ്ലിം രാജ്യങ്ങളുമായി കരാറുകളുണ്ട്. നമ്മൾ മുസ്ലിങ്ങളാണ്, അവരോട് പോലുള്ള കരാർ നമുക്കുള്ള കരാറാണ്. നമ്മൾ പോയി ഒപ്പിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി വേറെ തന്നെ മുസ്ലിമീങ്ങളുമായി കരാറുള്ള രാജ്യങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? അവരുമായി യുദ്ധമില്ലാതിരിക്കും. മുസ്ലിം രാജ്യങ്ങളുമായി യുദ്ധമില്ലാത്ത, അവരുമായി പരസ്പരം കൊടുക്കൽ വാങ്ങലുകളുള്ള രാജ്യങ്ങൾ കരാറിലേർപ്പെട്ട രാജ്യങ്ങളാണ്. പല ആളുകളും ഇത് നാട്ടിൽ ഫിത്തനയാക്കാറുണ്ട്, എവിടെ നമ്മളെ കരാർ, ഞാനെപ്പോഴാണ് ഒപ്പിട്ടത്, എന്റെ അടുത്താലും കരാറേറ്റ് വന്നിട്ടില്ല എന്ന് പറയാറുണ്ട്. കരാറ് നീയല്ല ഒപ്പിടേണ്ടിയത്, നീ ആരാണ്? മുസ്ലിങ്ങളുടെ തന്നെ സാധാരണക്കാർ ഓരോരുത്തർക്കും അങ്ങനെ കരാർ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രായോഗികമല്ല. മുസ്ലിം രാജ്യങ്ങളുമായി കരാറിലേർപ്പെട്ടവർ, അവർ കരാറിലേർപ്പെട്ട രാജ്യങ്ങളാണ്. നാട്ടിലുള്ള മുസ്ലിമീങ്ങൾ അവർ കരാറിലേർപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ രൂപത്തിൽ പിന്നെ ഭരണാധികാരികൾക്കെതിരെ ഫിത്രയുമായി ഇറങ്ങിത്തിരിക്കുക എന്നത് ഖവാരിജുകളുടെ മജ്ഹബാണ്. അത് അവരുടെ അടുക്കൽ എല്ലാ കാലഘട്ടത്തിലും ഒരുപോലെ കാണാൻ പറ്റിയ കാര്യമാണ്. എല്ലാ കാലഘട്ടത്തിലും ഖവാരിജുകളാണോ അവരുടെ അടുക്കൽ ഈ പറഞ്ഞത്, ഏറിയും കുറഞ്ഞും കാണാതിരിക്കുക സാധ്യമല്ല. അതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, ഖവാരിജുകളിൽ പ്രകടമായി കാണാവുന്ന കാര്യം, അവരുടെ അടുക്കൽ കൊന്നുകളയുക എന്നത് രക്തത്തിന്റെ കാര്യത്തിൽ മനുഷ്യരുടെ രക്തം ചിന്തുന്നതിലുള്ള അശ്രദ്ധ പ്രകടമായിരിക്കും. അത് പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ ഒന്നാണ്. മുസ്ലിമീങ്ങളാകട്ടെ അല്ലാത്തവരെയാകട്ടെ, കൊന്നുകളയുന്നത് മനുഷ്യരെ കൊല്ലുക എന്നുള്ളത് അതിലൊരു ആഹ്ലാദം കണ്ടെത്തുന്ന ആളുകൾ, അവരിൽ പലരും ജിഹാദിന്റെ തെളിവുകൾ ഇതിന് അവർക്ക് അനുകൂലമായി കൊണ്ടുവരാറുണ്ട്. ഒരു കാഫിരിങ്ങളെ കൊല്ലണ്ടേ, ഇസ്ലാമിൽ അങ്ങനെ നിയമില്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല ജിഹാദ് നിശ്ചയിച്ചത് കാഫിരിങ്ങളെ കൊല്ലുക എന്ന അർത്ഥത്തിലല്ല, അതാണ് ഉദ്ദേശം. ഇസ്ലാമിലെ ജിഹാദിന്റെ ഉദ്ദേശം കാഫിറിനെ കൊല്ലുക എന്നുള്ളതല്ല. ഇസ്ലാമിലെ ജിഹാദിന് റഹിമഹുള്ള അദ്ദേഹത്തിന് വിഷയത്തിൽ റിസാല തന്നെയുണ്ട്, ഒരു വേറെ തന്നെ റിസാലയുണ്ട്. ജിഹാദിന്റെ ഉദ്ദേശം ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാക്കപ്പെടുന്ന അവസ്ഥ മറ്റു രാജ്യങ്ങളിൽ സംജാതമാവുക എന്നതാണ്. അതിന് തടസ്സം നിൽക്കുന്നവർ അവരുമായാണ് ജിഹാദുള്ളത്. അതിന് തടസ്സം നിൽക്കാത്ത ആളുകളുമായി ജിഹാദില്ല, അവർ കാഫിറാണെങ്കിൽ പോലും. അതുകൊണ്ടാണ് യുദ്ധത്തിൽ ആരെ കൊല്ലാൻ പാടില്ല? സ്ത്രീകളെ കൊല്ലാൻ പാടില്ല. എന്തുകൊണ്ട്? സ്ത്രീകൾ യുദ്ധം ചെയ്യുന്ന ആൾക്കാരല്ല. യുദ്ധം ചെയ്യുകയാണെങ്കിലോ അവരെ കൊല്ലണം. ഒരു സ്ത്രീ യുദ്ധം ചെയ്യാൻ വന്നു, സ്ത്രീയെ കൊല്ലാൻ പാടില്ലാന്നാണോ? അല്ല, സ്ത്രീകളെ കൊല്ലാൻ പാടില്ലാന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവർ യുദ്ധത്തിന് വരാത്ത ആൾക്കാരാണ്. കുട്ടികളെ കൊല്ലാൻ പാടില്ല, എന്റെ കാരണം അവർ യുദ്ധത്തിന് വരാത്ത ആൾക്കാരാണ്. പോട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പുരോഹിതനെ, പള്ളിയിൽ അടഞ്ഞുകൂടിയിരിക്കുന്ന പുരോഹിതനെ കൊല്ലാൻ പാടില്ല. പള്ളിയിൽ അടഞ്ഞുകൂടിയിരിക്കുന്ന പുരോഹിതൻ, അയാളെ കൊല്ലാൻ പാടില്ല. റാഹിബ്, അസറാനി പള്ളിയിലോ മറ്റു പള്ളികളിലോ പുരോഹിതനായി ഒരാൾ ഇരിക്കുന്ന, അയാൾ യുദ്ധത്തിനൊന്നും വന്നിട്ടില്ല, അയാളവിടെ ഇബാദത്തെ കൂടുന്നതാണ്, അയാളെ കൊല്ലാൻ പാടില്ല. കുഫറായിരുന്നു ഒരാളെ കൊല്ലേണ്ടതിന്റെ കാരണമെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ കൊല്ലണ്ടേ? എന്തിന് യുദ്ധത്തിന് നമ്മുടെ അടുക്കിലേക്ക് വന്ന് തിരിഞ്ഞോടുന്നയാളെ അയാളെ കൊല്ലാൻ പാടില്ല? ഒരാൾ പിന്തിരിഞ്ഞോടുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല? കൊല്ലാൻ പാടില്ല. അയാളെ പിടിച്ച് തടവിലാക്കാന്നില്ല, കൊല്ലാൻ പാടില്ല. അപ്പൊ കാഫിറിനെ കൊല്ലുക, കാഫിറിനെ കൊല്ലുക എന്നുള്ള ഇങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ ഇസ്ലാമിന്റെ നിയമങ്ങൾ വന്നിട്ടുള്ളത്? ഇസ്ലാം റഹ്മത്തിന്റെ ദീനാണ്. ഇവരുടെ സംസാരങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നതെന്തോ കൊല്ലാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ആൾക്കാരിറക്കിയതാണ്. അല്ല, ഇസ്ലാം ഒരിക്കലും കൊല്ലാൻ വേണ്ടിയിട്ടല്ല ദീൻ പഠിപ്പിച്ചത്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ എത്രയോ കാലഘട്ടം കഴിഞ്ഞു പോകുന്നത് ഒരു യുദ്ധവുമില്ലാതെയാണ്. 13 വർഷക്കാലം, അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം. മാത്രമല്ല, ഇവരും ചിലർ പറയുന്നത് കാണാം, ഇപ്പൊ ഈ ഷെയ്ത്താൻ തന്നെ ഈ പറഞ്ഞ ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഇവിടെ പോയ ഒരുത്തൻ, അവന്റെ പ്രസംഗത്തിലാണ് പലതവണ പറഞ്ഞത്, നിങ്ങൾ ഈ ദാവത്ത് എന്നിട്ട് എത്ര കാലം നടക്കും? എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ ഇസ്ലാമിക രാജ്യം കൊണ്ടുവരാൻ സാധിക്കുക? അവന്റെ വിവരക്കേടിന്റെ അടയാളമാണത്. ഇസ്ലാമിലെ ആദ്യത്തെ രാജ്യം ഏതാ? മദീന. മദീനയിലെ ഏത് യുദ്ധമുണ്ടായത്? പിടിച്ചടക്കാൻ. ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ രാജ്യം ഒരു തുള്ളി രക്തം ചിന്താതെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക രാജ്യമാക്കി മാറ്റിയത്. വെറും ദഅവത്ത് മാത്രമാണ്. ഉലുൽ അസ്മിൽപ്പെട്ട നബിമാരിൽ എത്ര പേരാണ് ജിഹാദ് ചെയ്ത ആൾക്കാര്? എത്ര പേരുണ്ട്? ആകെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ജിഹാദ് ചെയ്തത്. മൂസാ നബിക്ക് ജിഹാദ് കൽപ്പിക്കപ്പെട്ടു, പക്ഷേ അദ്ദേഹത്തിന് ബനൂ ഇസ്രായേലിനോടൊപ്പം വരാത്തതുകൊണ്ട് ജിഹാദ് നടന്നില്ല. നൂഹ് നബി 980 വർഷം ദഅവത്ത് മാത്രമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി പിൽക്കാലത്ത് മുസ്ലിം ഉമ്മത്തിൽ വരുമ്പോഴാണ് അദ്ദേഹത്തിന് യുദ്ധമുള്ളത്. ഇവരൊക്കെ അവരുടെ ശ്രേഷ്ഠതയ്ക്ക് വല്ല കുറവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താ ജിഹാദ് ചെയ്യാത്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിന്നെ ഇസ്ലാം കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ജിഹാദ് പറഞ്ഞിട്ടില്ല എന്ന് തിരിച്ചു പറഞ്ഞു കൊടുത്തു. അല്ലേ, ചില കാര്യങ്ങൾ ജിഹാദിന് ഇസ്ലാമിൽ പദവി ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ അതിന് നൽകപ്പെട്ട പദവിക്ക് മുകളിലേക്ക് അത് ഉയർത്തുമ്പോൾ നമ്മളോട് തിരുത്തണം. സലഫികളുടെ മെദ്ഹബിൽ പെട്ടതാണത്. എല്ലാത്തിനും അതിൻ്റെതായ പരിധിയെ കൊടുക്കാൻ പാടുള്ളൂ. അള്ളാഹു റസൂലും കൊടുത്ത പരിധി എന്തായാലും അപ്പുറത്തേക്ക് ഇത് വർദ്ധിപ്പിക്കാൻ പാടില്ല, ഏത് വലിയ നന്മയാണെങ്കിലും. ഇപ്പൊ തലബുൽ ഇൽമിന് വലിയ ശ്രേഷ്ഠത ഉണ്ട്. നമ്മൾ പോയിട്ട് ഇതിന്റെ ശ്രേഷ്ഠത പറഞ്ഞു, എല്ലാവരും പഠിക്കണം, ജോലിയൊക്കെ നിർത്തിയേക്കണം എന്ന് പറഞ്ഞാലോ? അങ്ങനെ നിയമം ഇസ്ലാമിലില്ല. അത് വലിയ നന്മയാണെന്ന് വിചാരിച്ചിട്ട് എല്ലാവരോടും പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും പഠിക്കണം, ഇനി പഠിക്കാതെ നിങ്ങൾ ജോലി നിൽക്കാൻ പാടില്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതേപോലത്തെ ജിഹാദ് ഇസ്ലാം കാര്യങ്ങൾ പറയും. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഇസ്ലാം ബുനിയൽ ഇസ്ലാം അല്ല ഖംസുൽ ഹദീസ് അദ്ദേഹം അപ്പോഴാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഇസ്ലാം കാര്യങ്ങൾ ജിഹാദ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പറഞ്ഞു വന്നാൾ പറഞ്ഞു, അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതമാകുന്നതിന് വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് ഖുർആനിലില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതമാകുന്നത് വരെ ഞങ്ങൾ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നീയും നിന്റെ കൂട്ടാളികളും യുദ്ധം ചെയ്യുന്നത് ആ കലിമത്തിനെ പിടിച്ച് താഴെ ഇറക്കാനാണ്. നമുക്ക് അവരുടെ ചിന്ത നോക്കൂ, നിങ്ങൾ അവരുടെ ബുദ്ധി നോക്കൂ. നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഭരണാധികാരിക്കെതിരെ തിരിയാനിറങ്ങിയപ്പോഴാണ് ഇത് മറുപടി കൊടുക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഇത് ഖവാരിജിന്റെ മദ്ഹബാണ്. ഈ മദ്ഹബ് നിനക്കുണ്ടാകാൻ പാടില്ല. ഖവാരിജികൾ പിൽക്കാലത്ത് പല ജാതി ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ടുണ്ട്. അവരിൽ പലരും പിന്നെ ഫൽസഫയുടെ സ്വാധീനം ഉറക്കുണ്ട്, റസൂലിന്റെ ഹദീസിനും അതിന് സൂചനകളുണ്ട്. ഖവാരിജി ചിന്താഗതിയിലേക്ക് ഒരാൾ പെട്ടുപോയാൽ പിന്നെ അവൻ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ ചുരുങ്ങിയതാണ്. സലഫുകൾ പലരും അതൊക്കെ പറഞ്ഞതായി കാണാം. മാ റഅയ്തു അഷദ്ദു തഖല്ലുബൻ മിനൽ ഖവാരിജ്, ഖവാരിജികളെക്കാൾ മാറി മറിയുന്ന ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന വിശ്വാസമുള്ള വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് സലഫുകൾ പലരും പറഞ്ഞിട്ടുണ്ട്. അവർ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന സംഭവങ്ങൾ ധാരാളമായി കാണാൻ സാധിക്കും. ഖുറൂജിന്റെ ചിന്താഗതി, ഖവാരിജിന്റെ ചിന്താഗതിയിലേക്ക് നിങ്ങൾ ഒരിക്കലും കാലെടുത്തു വെക്കരുത്. അത് നമ്മെ അപകടത്തിൽ നിന്ന് അപകടത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു ഖവാരിജായ ഒരാൾ അയാൾ കൂടുതൽ അബദ്ധത്തിലേക്ക് പോകാന്നല്ലാതെ അയാൾ നന്നാവുക എന്നുള്ളത് വളരെ സാധ്യത കുറഞ്ഞ കാര്യമാണ്. തീരുണ്ടാവില്ല എന്നല്ല, അള്ളാഹു ഉദ്ദേശിച്ച ആർക്ക് ഇതായിട്ടില്ല. പക്ഷേ ഖവാരിജിന്റെ ചിന്താഗതിയിലേക്ക് ഒരാൾ പെട്ടുപോയാൽ, റസൂലുള്ളാഹി ഹദീസിലുണ്ട്, ഒരു കൗമ, ഒരു വിഭാഗം ആളുകൾ അവർ പുറപ്പെടും, അവരെ അവരുടെ ദേഹേച്ഛകൾ ഇങ്ങനെ വലിച്ചുകൊണ്ടുപോകും, അവരെ വഴികേടുകളിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടുപോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ ലഫ്ദ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ സഹോദരങ്ങളെ, അതാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞത്, ഖവാരിജിന്റെ മജ്ഹബിലേക്ക് നീ പോകാൻ പാടില്ല. അവർ തക്ഫീറിന്റെ കാര്യത്തിൽ എന്ത് ചെയ്ത ആൾക്കാരാണ്? അതിരുകവിഞ്ഞവരാണ്. തക്ഫീറിന്റെ കാര്യത്തിൽ അതിരുകവിഞ്ഞവരാണ്. ഇനി ഇതിന്റെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റിലെത്തിയ ആൾക്കാരുണ്ട്. ഖവാരിജികൾ അവരുടെ മജ്ഹബിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, അത് ഒരാൾ സ്വീകരിച്ചാൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എല്ലാവരും അതിനെതിരെ സംസാരിക്കാൻ തയ്യാറാണ്. അതിനെതിരെ സംസാരിക്കുക എന്നുള്ളത് അല്ലെ സമൂഹത്തിൽ നിലനിൽപ്പിന് വേണ്ട ആവശ്യം കാര്യങ്ങളിൽ പെട്ടതാണ്, ഇല്ലെങ്കിൽ ആകെ പ്രശ്നങ്ങളാകും. എന്നാൽ ഇനി പറയാൻ പോകുന്ന ഒരു കൗമുണ്ട്, അവർക്കെതിരെ സംസാരിക്കുന്ന ആളുകൾ വളരെ ചുരുങ്ങിയവരായിരിക്കും. അതേതാണ്? വലാതകു മുർജിയൻ, നീ ഒരു മുർജി ആവാൻ പാടില്ല. മുർജി ആരാണ്? മുർജി. നീ ഒരിക്കലും ഒരു മുർജി ആവാൻ പാടില്ല. ലഊബം ബിദീനിഹി, മുർജി എന്ന് പറഞ്ഞാൽ ആരാണ്? ലഊബൻ, അവൻ കളിക്കുന്നവനാണ്. ബിദീനിഹി, തന്റെ ദീനും കൊണ്ട് കളിക്കുന്നവനാണ്. അല ഇന്നമൽ മുർജിയു ബിദീനി യംസഹു, അല അറിയണം, ഇന്നമൽ മുർജിയു, മുർജിയായ ഒരാൾ ബിദീനി, ദീനു കൊണ്ട് യംസഹു, പരിഹസിക്കുന്നവനാണ്, കളിയാക്കുന്നവനാണ്, കളിക്കുന്നവനാണ്. അത് ഖവാരിജിന്റെ നേരെ ഓപ്പോസിറ്റ്. ഖവാരിജികൾ ചില പണ്ഡിതന്മാർ പറഞ്ഞ അള്ളാഹിനെ കുറിച്ചുള്ള പേടി അവർക്ക് വർദ്ധിച്ച് അവർ ഈ പറഞ്ഞ ചിന്തയിൽ എത്തിപ്പോയതാണ്. അതുകൊണ്ടാണ് അവർ വൻപാപം ചെയ്യുമ്പോഴത്തേക്ക് ഒരാൾ കാഫിറാകുമെന്ന് പറഞ്ഞത്. എന്നാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ് മുർജികൾ. അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കുറിച്ചുള്ള അള്ളാഹുവിന്റെ കാരുണ്യത്തിലുള്ള പ്രതീക്ഷയാണ് അവർക്ക് അതിരുകവിഞ്ഞത്. ഖവാരിജികൾ വൻപാപം ചെയ്താൽ ഇസ്ലാമിന് പുറത്തു പോകുമെന്ന് പറഞ്ഞെങ്കിൽ മുർജികൾ പറഞ്ഞു, എന്ത് നിങ്ങൾ പ്രവർത്തിച്ചാലും ഇസ്ലാമിൽ നിന്ന് നിങ്ങൾ പുറത്തു പോവുകയില്ല, എന്തെല്ലാം ചെയ്തിട്ടും കുഴപ്പമില്ല. നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ വിശ്വാസങ്ങളിലൊക്കെ സ്വാധീനങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മുർജികൾ പല രൂപത്തിലുണ്ട്, ഇൻഷാല്ലാഹ് വിശദീകരിക്കും നമ്മൾ. മുർജികളിൽ ചിലർ പറഞ്ഞു, ഒരാൾ അയാളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് അയാൾ പറയുകയും അത് വിശ്വസിക്കുകയും ചെയ്താൽ മതി, പിന്നെ എന്ത് അയാൾ പ്രവർത്തിച്ചാലും ഇസ്ലാമിൽ നിന്ന് അയാൾ പുറത്തു പോവുകയില്ല. അവർ പറഞ്ഞു, ലാ യദുർറു മഅൽ ഈമാനി മഅസിയത്തുൻ കമാ ലാ യദുർറു കമാ ലാ യൻഫഉ മഅൽ കുഫ്രി ത്വാഅത്തുൻ. ഒരു കാഫിറായ ഒരു മനുഷ്യൻ എത്ര നന്മ ചെയ്താലും അയാൾക്കൊരു ഉപകാരവും കിട്ടൂല എന്നതുപോലെ ഒരു മുഅ്മിനായ മനുഷ്യൻ അയാൾ എത്ര തിന്മ ചെയ്താലും അയാൾക്ക് യാതൊരു ഉപദ്രവം ഏൽക്കൂല. നേരെ ഓപ്പോസിറ്റ്. എന്താ പറഞ്ഞത്? കാഫിറായ ഒരാള് അയാൾ എത്ര നന്മ ചെയ്താലും കാര്യമുണ്ടോ? ഇല്ല. എന്നതുപോലെ മുഅ്മിനായ ഒരാള് എത്ര തിന്മ ചെയ്താലും കുഴപ്പമില്ല, അയാൾക്ക് യാതൊരു പ്രശ്നം പറ്റില്ല. അവർ പറഞ്ഞു, ഈമാനുനാക ഈമാനി അബീ ബക്രിൻ വ ഈമാനി ജിബ്രീൽ, ഞങ്ങളുടെ ഈമാൻ ആരുടെ ഈമാൻ പോലെ? അബൂബക്കറിന്റെ ഈമാൻ പോലെ. കാരണം എന്താ? അബൂബക്കറും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, നമ്മളും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അബൂബക്കറും വിശ്വസിച്ചിട്ടുണ്ട്, ഞങ്ങളും വിശ്വസിച്ചിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ അവരുടെ അടുക്കൽ പ്രത്യേകിച്ചൊരു ഉപകാരവും ചെയ്യില്ല, അത് അവർക്ക് പ്രാധാന്യമില്ലാത്ത കാര്യം. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഖുറാഫികൾ ഈ വിശ്വാസം അറിഞ്ഞോ അറിയാതെയോ പേറുന്നവരാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ അവർ പ്രസംഗിക്കുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ് എന്ന് പറഞ്ഞൊരു മുസ്ലിമിന് ശിർക്ക് വരുമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതായത് അവന്റെ അടുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ മതി, പിന്നെ ഇനി എന്തൊക്കെ അവൻ ചെയ്താലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് അവർ പറയുന്നത്, ഇലാഹ് അള്ളാഹു ആണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മുഹിദ്ദീൻ ശേഖ് കാക്കണേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അത് ശിർക്കാവില്ല പറയാൻ കാരണം എന്താ? ഇതാണ് ഈ വിശ്വാസമാണ്, ഇത് ഈ പറഞ്ഞ മുർജിഅത്തിന്റെ വിശ്വാസം അവരിലേക്ക് കയറിക്കൂടിയതുകൊണ്ടാണ്. ഇതൊക്കെ അവരെടുത്തത് ഇവിടുന്നാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ 72 കക്ഷി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞതിന്റെ അർത്ഥം എല്ലാം ഇതിൽ നിന്നൊക്കെ എടുത്തതാണ്. ഈ പറഞ്ഞ പഴച്ച ചിന്താഗതികൾ അത് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് എടുത്ത സംഘടനകളും കക്ഷികളൊക്കെ തന്നെ നമ്മുടെ നാട്ടിലുള്ളൂ. എല്ലാവരും പഴയത് ഛർദിച്ചത് അതുപോലെ വാരിത്തിന്ന് അത് വീണ്ടും ഛർദിക്കുന്നു എന്ന് മാത്രം, പുതിയതൊന്നും ആരും കൊണ്ടുവന്നിട്ടില്ല. എല്ലാത്തിനും പഴയ കാലക്കാരിൽ നമുക്ക് അടിസ്ഥാനം കാണാൻ സാധിക്കും. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ വിശ്വാസ ചിന്താഗതി വന്നത് ഇവിടുന്നാണ്. മുർജിഇകൾ അവർ പറഞ്ഞു, ഖവാരിജികൾ പറഞ്ഞു, ഒരാൾ വൻപാപം ചെയ്താൽ കാഫിറാവും എന്ന് പറഞ്ഞു. നേരെ ഓപ്പോസിറ്റ് ഇവർ പറഞ്ഞു, ഒരാൾ വൻപാപം എന്ത് ചെയ്താലും കുഴപ്പമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. മുർജിഇകൾ പല തരത്തിലും പല തട്ടിലും ഉണ്ട്. അതിൽ ചില കാര്യങ്ങൾ ഇൻഷാല്ലാ അടുത്ത വരി വിശദീകരിക്കും, നമുക്ക് പറയാം. അപ്പോൾ സഹോദരങ്ങളെ, അദ്ദേഹം പറയുന്നു, വലാത്തക്കു മുർജി, നീ ഒരു മുർജി ആവരുത്. ലഊബം ബിദീനിഹി, അവൻ അവന്റെ ദീനു കൊണ്ട് കളിക്കുന്നവനാണ്. നോക്കൂ, മുർജിയനെ ശരിക്കും നിങ്ങൾക്കുകയാണെങ്കിൽ നമ്മളെ നാട്ടിലെ ആധുനിക മതയുക്തിവാദികളെ നോക്കിയാൽ മതി. ആധുനിക മതയുക്തിവാദികൾ അവരെന്താ പറയാ, എന്താ ഒരാൾ മുസ്ലിം ആണെങ്കിൽ വിശ്വസിച്ചാ പോരെ, അള്ളാഹുവിൽ വിശ്വസിച്ചാ പോരെ, എനിക്ക് അള്ളാഹുവിന് വിശ്വാസമുണ്ട്, ഹിന്ദുവായ ഹിന്ദുവായ ഗോപാലനും നസറാനിയായ ജോസഫും മുസ്ലിമായ മുഹമ്മദും എല്ലാവരും ഒന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്ന് പറയുന്നത് ഈ മുർജി അഖീദേ. അതുകൊണ്ടാണ് മുർജി ആക്കൾ അവർ പറഞ്ഞ വാക്കുകളിൽ ഒന്ന് എന്താണെന്നറിയോ, അവർ പറഞ്ഞു ഷെയ്ത്താൻ ഇബ്ലീസ് വരെ മുഅ്മിനാണ്. പറഞ്ഞ വാക്കാണത്, ഇബ്ലീസ് മുഅ്മിനാണ്. കാരണം എന്താ, ഇബ്ലീസ് അതാ ഖുർആനിൽ അള്ളാഹുവിനോട് പറയുന്നു, വബി ഇജ്ജത്തിക അല്ലാഹു, ഇതിന്റെ ഇജ്ജത്ത് തന്നെയാണ് സത്യം. അള്ളാഹു ഉണ്ട് എന്ന് ഇബ്ലീസിനറിയാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യമാണെന്ന് ഇബ്ലീസിനറിയാം, ഇത് പറഞ്ഞ ആളുകളുണ്ട്. വെറുതെ പറയുന്നല്ല, ഈ പറഞ്ഞ വാദങ്ങൾ മുസ്ലിം സമൂഹത്തിൽ ഇസ്ലാമിന്റെ പേര് വെച്ച് പറഞ്ഞ ആളുകളുണ്ട്. ഫിറൌന് വിശ്വാസിയാന്ന് പറഞ്ഞ ആൾക്കാർ വരെയുണ്ട്. എന്തിന് ചില ആളുകൾ സൂഫിയാക്കൾ പറഞ്ഞു പറഞ്ഞ് ഫിറൌനാണ് മൂസാനബിനേക്കാൾ വീറുള്ള ആളുകൾ വരെ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക സമൂഹത്തിലുണ്ടായ പിഴവുകളിൽ ചിലത് നമ്മളെ അത്ഭുതപ്പെടുത്തി കളയുന്നതാണ്. അപ്പോൾ സഹോദരൻ, വലാത്തക്കു മുർജിയ, നീ മുർജിയാവരുത്. കാരണം അവന്റെ സ്വഭാവം ധരിക്കും, ലഊബം ബിദീനിഹി, അവൻ അവന്റെ ദീനു കൊണ്ട് കളിക്കുന്നവനായിരിക്കും. നമ്മുടെ നാട്ടിലെ മാഷന്മാരും അല്ലേ, ചില മാഷന്മാരും ഇവരൊക്കെ നോക്കിയാൽ മതി, ദീനവർക്കൊരു കളിയും തമാശയുമാണ്. അള്ളാഹു പാടില്ല എന്ന് പറഞ്ഞത് അവന് യാതൊരു കുഴപ്പമില്ലാത്ത കാര്യമാണ്. അള്ളാഹു പാടുണ്ട് എന്ന് പറഞ്ഞത് അവന് യാതൊരു പ്രശ്നമില്ലാത്ത കാര്യം. ഈ മുർജി അഖീദയിൽ നിന്നാണ് ഇത് വരുന്നത്. മുർജികളുടെ നേതാവ് ആരാ എനിക്കറിയില്ല, എനിക്കറിയില്ല. ആദ്യകാലത്തുള്ള നേതാവ് അറിയില്ല. നമ്മളെ നാട്ടിലാണെങ്കിൽ കുറെ ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ ആധുനിക യുക്തിവാദം പ്രചരിപ്പിക്കുന്ന ആളുകൾ പലരും. അതുകൊണ്ടാണ് അവർക്ക് അവർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ദീന് പിൻപറ്റാതെ ജീവിക്കുന്നവനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. സിനിമയും തോന്നിവാസിയും സംഗീതമൊക്കെ ഉള്ളത് കെട്ടിപ്പിടിക്കും. ഒരുത്തൻ താടി വെച്ച് കണ്ടാൽ തന്നെ പിന്നെ മോന്താകും, ചുളിയും, കണ്ടു കഴിഞ്ഞാൽ തന്നെ വെറുപ്പാണ്. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അവർക്ക്. മുർജി, നീ മുർജി ആകാൻ പാടില്ല. ലഊബം ബിദീനി, അവൻ ദീനു കൊണ്ട് കളിക്കുന്നവനായിരിക്കും. നമ്മുടെ നാട്ടിൽ അത് പ്രകടമായി കാണും. ചിലർ ഇൻഷാല്ലാ പിന്നീട് പറയാം, അലാ ഇന്നമൽ മുർജിയു ബിദ്ദീനി യംസഹു, അറിയണം മുർജി ആയ ആളുകൾ അവൻ ദീനു കൊണ്ട് കളിക്കുന്നവരാണ്. വഖുൽ, നീ വിശ്വസിക്കണം, ഇന്നമൽ ഈമാനു ഖൗലുൻ വനിയ്യത്തുൻ വഫിഅലുൻ അലാ ഖൗലിൻ നബിയ്യി യർജഹു. ഇതാ വഫിഅലുൻ അലാ ഖൗലിൻ നബിയ്യി മുസർറഹു. വഖുൽ, നീ വിശ്വസിക്കണം, ഇന്നമൽ ഈമാനു, ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൗലുൻ, അത് വാക്കാണ്. വാക്ക് എന്നാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറയണം. ഒരാൾക്ക് ഇസ്ലാം മുഴുവൻ വിശ്വാസമുണ്ട്, എല്ലാം സത്യമാണ്, റസൂലുള്ള സത്യം ഒക്കെ അറിയാം, നിസ്കാരം 5 നേരം നിർവഹിക്കുന്നുണ്ട്, നോമ്പ് എല്ലാ അമലും ഉണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ എന്ന് അയാൾക്ക് പറയാൻ സാധിച്ചിട്ടുള്ളത് ഇവരെ പറഞ്ഞിട്ടില്ല. എന്തായാലും വിധി, അയാൾ കാഫിറാണ്, മുസ്ലിമാവൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ എന്ന് വാക്ക് അയാൾ പറയുക തന്നെ വേണം, പറയാൻ കഴിവുള്ളവനാണെങ്കിൽ. ലൂമേ എന്തെങ്കിലും നാവിന് പറ്റാത്ത സംസാരിക്കാൻ പറ്റാത്ത പറഞ്ഞു, അത് വേറെ വിഷയം. അതല്ലാതെ നാവുകൊണ്ട് പറയാൻ കഴിവുള്ളവനായിട്ടും അവനത് പറഞ്ഞിട്ടിലും കാഫിറെന്നുള്ള ഇജ്മാ ഉണ്ട് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹു തആല അദ്ദേഹം പറഞ്ഞതായി കാണാം. നാവുകൊണ്ട് പറയാൻ, കാരണം റസൂലുള്ളാന്റെ അടുക്കൽ മുസ്ലിമാവാൻ വരുന്ന ആൾക്കാരൊക്കെ റസൂലുള്ളാ വിശ്വസിച്ചിട്ടുണ്ടല്ലോ എന്ന് പോയിക്കോ എന്നറിയണോ? അല്ല, ഖുൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് പറയിപ്പിക്കണം അല്ലേ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറയണം. അതോടൊപ്പം ഈമാനിൽ പെട്ടതാണ് നാവ് കൊണ്ടുള്ള ദിക്റുകൾ അല്ലേ, ഇതൊക്കെ ഈമാനിൽ പെട്ട കാര്യങ്ങളാണ്. വഖുൽ ഇന്നമൽ ഈമാനു ഖൗലുൻ വനിയ്യത്തുൻ, രണ്ട് ഈമാൻ കഴിഞ്ഞാൽ ഈമാനിൽ വാക്ക് കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? നിയ്യത്ത്. നിയ്യത്ത് എന്തുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? വിശ്വാസമാണ്, വിശ്വാസം വേണം. നാവ് കൊണ്ട് മാത്രം ഒരാൾ പറഞ്ഞു, വിശ്വാസം ഉള്ളിലില്ലെങ്കിൽ അവൻ ആരാണ്? ഒരാൾക്ക് നാവ് കൊണ്ട് ലാലാ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു, ഉള്ളിൽ വിശ്വാസമല്ല പക്ഷെ പ്രവർത്തനമൊക്കെ ഉണ്ട്, അവനാരാണ്? അവനാണ് മുനാഫിഖ് അല്ലേ, അവനാണ് മുനാഫിഖ്. സൂറത്തുൽ മുനാഫിഖൂൻ എങ്ങനെ അള്ളാഹു ആരംഭിച്ചത്? ഇദാ ജാഅക അൽമുനാഫിഖൂന ഖാലു നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ് വല്ലാഹു യഅലമു ഇന്നക ലറസൂലു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. മുനാഫിക്കുകളതാ വന്ന് പറയുന്നു, അള്ളാഹുവിന്റെ റസൂലെ താങ്കൾ നബിയാണ് എന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. അള്ളാഹ് സാക്ഷ്യം വഹിക്കുന്നു, അവർ പറയുന്നത് കളവാണ്. അവരുടെ ഉള്ളിൽ ആ വിശ്വാസമില്ല. നാവ് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, വിശ്വാസം വേണം. നാവ് കൊണ്ട് പറയണം, രണ്ടാമത്തേത് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഹൃദയം കൊണ്ടുള്ള വിശ്വാസം നാവ് കൊണ്ട് പറയുന്നതിനോട് യോജിക്കണം. കഴിഞ്ഞോ? അത് മാത്രമല്ല ഈമാൻ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തേത് വഫിഅലുൻ, അവൻ പ്രവർത്തിക്കണം. പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ മുഅ്മിനാവില്ല. ഒരാൾ നാവോണ്ട് പറഞ്ഞു, പിന്നെ അയാൾ വിശ്വസിച്ചിട്ടുണ്ട്, പക്ഷെ അഞ്ച് നേരം നിസ്കരിക്കൂല, ഒരു നിസ്കാരമില്ല, നോമ്പുമില്ല, സക്കാത്തുമില്ല, ഹജ്ജുമില്ല, ഒരു പ്രവർത്തനയില്ല, മുഅ്മിനാവും അയാൾ ഒരിക്കലും മുഅ്മിനാവില്ല. അയാൾ കാഫിറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ കാഫിറാണ്. അയാൾ നാവോണ്ട് പറഞ്ഞു, പിന്നെ വിശ്വസിക്കും ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നിട്ട് അവൻ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവൻ കാഫിറാണ്. കാരണം എന്താ? നാവുകൊണ്ട് പറയുകയും വിശ്വസിക്കുകയും ചെയ്ത കാര്യം മര്യാദക്ക് അവൻ വിശ്വസിച്ചില്ലെങ്കിൽ പ്രവർത്തിക്കുമായിരുന്നു. എങ്ങനെ ഒരാൾ വിശ്വസിച്ചൊരു കാര്യം പ്രവർത്തിക്കാതിരിക്കുക? അപ്പോൾ മൂന്നാമത്തെ കാര്യം പ്രവർത്തനമാണ്. അലാ ഖൗലിൻ നബീ മുസർറഹു, അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ വ്യക്തമാക്കപ്പെട്ടതാണ്. ചിലത്
വിശ്വസിക്കുക,
അതിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. അതിലാണ് അഭിപ്രായം. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഉപേക്ഷിച്ചാൽ കാഫിറാവില്ലേ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് അതിലാണ്. വലിയൊരു ഭാഗം പണ്ഡിതന്മാർ നിസ്കാരം പൂർണ്ണമായി ഉപേക്ഷിച്ചാൽ അവൻ കാഫിറാകും എന്നതിൽ ഏകോപിച്ചിട്ടുണ്ട്. വലിയൊരു ഭാഗം പണ്ഡിതന്മാർ അവൻ കാഫിറാവില്ല എന്നുള്ളതാണ്. ശരി, സക്കാത്ത് അവന് പറയുന്നു, സക്കാത്ത് വാജിബാണ്, ഞാൻ കൊടുക്കുന്നില്ല, ഞാൻ തെറ്റ് ചെയ്യുന്നതാണ്, മടിയുണ്ടോ പിശുക്കുണ്ടോ കൊടുക്കാത്താണെങ്കിൽ അവൻ ഇസ്ലാമൊന്നും പുറത്തുപോകില്ല. അപ്പൊ നേരത്തെ പറഞ്ഞത് വൻപാപങ്ങൾ ചെയ്തതിന്റെ പേരിൽ ഒരാൾ നീ എന്ത് ചെയ്യാൻ പാടില്ല. നേരത്തെ പറയും അതുഫിറൻ അഹ്ലസ്ബനാണെ, നിസ്കരിക്കുന്നത് കാഫിറാക്കരുതല്ലേ. അപ്പൊ ആ സമയത്ത് ഞാനത് പറഞ്ഞത് നിസ്കരിക്കാത്തവർ കാഫിറാണ് എന്നതിൽ, പൂർണ്ണമായി നിസ്കരിക്കാത്തവർ കാഫിറാണ് എന്നത് പിന്നെ ഏതാണ്ട് പണ്ഡിതന്മാർ യോജിച്ച അഭിപ്രായം. എന്നാൽ അതല്ലാത്ത കാര്യങ്ങൾ, പിന്നെ ഒരു നിസ്കാരം അല്ലെങ്കിൽ കുറച്ച് നിസ്കാരങ്ങളൊക്കെ ഉപേക്ഷിച്ചാലും കാഫിറാവും, ഇതിൽ അത്ര വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ പിന്നെ മറ്റ് അമലുകൾ അതിൽ ഏതാണ്ട് പണ്ഡിതന്മാർക്ക് യോജിപ്പുള്ള കാര്യമാണ്, അവയൊന്നും ഉപേക്ഷിച്ചാൽ കാഫിറാവും. ചില ഗുരുതരമായ പിഴവിലാണ് എത്തിപ്പെട്ടിട്ടുള്ളത്, ഗുരുതരമായ പിഴവിലാണ് എത്തിപ്പെട്ടത്. ഇനി ഒരാൾ സക്കാത്ത് മുഴുവൻ കൊടുക്കുന്നുണ്ട്, പക്ഷെ അയാൾ മനസ്സിൽ വിചാരിക്കുന്നത് ഏ സക്കാത്തൊന്നും ആവശ്യമില്ല, അതൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞാലാണെങ്കിലോ? അപ്പോഴോ ാണ് അത് വേറെ, മനസ്സുകൊണ്ട് ഒരു കാര്യം വിശ്വസിച്ചത് വേറെ, അത് വേറെ വിഷയം. എന്നാൽ കേവലം ഒരു പ്രവർത്തനം ഉപേക്ഷിച്ചത് കൊണ്ട് അവനെന്താവൂല. വഖുൽ ഇന്നമൽ ഈമാനു ഖൗലുൻ വനിയ്യത്തുൻ വഫിഅലുൻ അലാ ഖൗലിൻ നബിയ്യി മുസർറഹു. അപ്പോൾ വാക്കുണ്ട്, പ്രവൃത്തിയുണ്ട്, വിശ്വാസമുണ്ട്. ഇത് റസൂലുള്ളാഹിന്റെ ഹദീസിൽ വിശദമാക്കപ്പെട്ടിട്ടുണ്ട്. അതേതാണ് ആ ഹദീസ്? ആരാണ് പറയാ? അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കിൽ ഈ പറഞ്ഞ മൂന്ന് കാര്യം ഈമാനിൽ പെട്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെവിടെ പറഞ്ഞത്? നിങ്ങൾ പലതും കേട്ടിട്ടുള്ള ഹദീസാണ്. ഈമാൻ എന്നാൽ വാക്കാണ്, പ്രവൃത്തിയാണ്, വിശ്വാസമാണ്. ഇത് നേരെ വാക്കുകൊണ്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ അതിലേക്കുള്ള സൂചന നൽകുന്ന പ്രസിദ്ധമായ ഒരു ഹദീസുണ്ട്. അൽ ഈമാനു ബിദ്ഉൻ വശിത്തൂന ഔ സബ്ഊന ശുഅബ. ഈമാൻ എന്നാൽ അറുപതിൽ പരം അല്ലെങ്കിൽ എഴുപതിൽ പരം ശാഖകളാണ്. അഅലാഹ ആ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽ ഏറ്റവും ഉന്നതമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. വഅദ്നാഹ ഇമാതതുൽ അദാ അനി ത്തരീഖ്, അതിൽ ഏറ്റവും താഴെയുള്ളത് വഴിയിൽ നിന്ന് തടസ്സമെടുത്തു നീക്കലാണ്. വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, ഹയാ ഈമാനിന്റെ ശാഖകളിൽ ഒന്നാണ്. എല്ലാം വന്നില്ലേ, വാക്കെവിടെ വന്നത്? അലാഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രവൃത്തിയുടെ വന്നത് അദ്നാഹ ഇമാതതുൽ അദാ അനി ത്തരീഖ്. വിശ്വാസം എവിടെ വന്ന്? വൽ ഹയാഉ ശുഅബ, ഹയാ ലജ്ജ എവിടെയാണുള്ളത്? ഹൃദയത്തിലല്ലേ. വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. അപ്പൊ ഈ മൂന്ന് കാര്യവും ഈമാനിൽ പെട്ടതാണ്. ഇതല്ലാതെയും വേറെ തെളിവുകൾ ഖുർആനിലും മറ്റൊക്കെ ഉണ്ട്, ഹദീസിലുണ്ട്, ധാരാളം തെളിവുകൾ വേറെയുമുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഈ പറഞ്ഞ എല്ലാ കാര്യത്തിലും ആളുകൾക്ക് പിഴവ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ, ചില ആളുകൾ പറഞ്ഞു ഈമാൻ എന്നാൽ കേവല തസ്ദീഖാൻ, സത്യപ്പെടുത്തിയാൽ മതി, സത്യം മനസ്സിലറിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, പിന്നെ അത് നാവുകൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വിശ്വസിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ അൽമുർജിഅത്തുൽ ജഹ്മിയ, ജഹ്മികളിൽപ്പെട്ട മുർജിആക്കളുണ്ട്. അവരാണ് ഏറ്റവും കടുത്ത പിഴവുള്ള ആൾക്കാർ. അവർ പറഞ്ഞു നാവുകൊണ്ട് പറയുകയും വേണ്ട, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വേണ്ട, പിന്നെ ആ പ്രവർത്തിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. എന്ത് ചെയ്താൽ മതി? കേവലം ഇത് സത്യപ്പെടുത്തിയാൽ മാത്രം മതി, സത്യം വിശ്വസിച്ചാൽ മതി. ആ കൗമിലാണ് ഏതാണ്ട് ഇന്നത്തെ നമ്മുടെ നാട്ടിലെ മിക്ക യുക്തിവാദികളും പെടുന്നത്. അതുകൊണ്ടാണ് അവരിൽ പലരും അല്ലെ, അവന്റെ വലിയ അടുത്ത കൂട്ടുകാരനായിരിക്കും സിനിമാ നടൻ, തോന്നിവാസികളായ ആൾക്കാർ, എന്നിട്ട് വേണമെങ്കിൽ പറയുകയും ചെയ്യും നിസ്കാരത്തിനും മറ്റുമൊന്നല്ല കാര്യമുള്ളത്, മനസ്സിലുള്ള വിശ്വാസം നന്നായാൽ മതി എന്ന് പറയുന്നത് കേട്ടില്ല? എത്രയോ ആളുകൾ ഇവരുടെയൊക്കെ അല്ലെ അഭിമുഖത്തിലൊക്കെ പറയുന്നതാണ് മനസ്സിൽ മനസ്സ് നന്നായാൽ മതി. പ്രവർത്തനം എന്താണ് എന്നതല്ല, ചില ആളുകൾ ഇവിടെ പ്രവർത്തന എന്താ പിന്നെ അതിൽ കാണിഷ്യം കണിശത കാണിക്കുന്ന കുറച്ച് ആളുകളുണ്ട്, അവർക്ക് മതം മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറയുന്നതാണ്. ഇവർ ഈ പറഞ്ഞ അഖീദയാണ് അവരുടെ മലയാളത്തിൽ പ്രചരിപ്പിക്കുന്നതാണ്. നമ്മൾ അറബിയിൽ പറഞ്ഞു പഠിപ്പിക്കുന്നു, അവരത് മലയാളത്തിൽ ആൾക്കാർക്ക് മനസ്സിലാവുന്ന വേറെ കോലത്തിൽ പറയുന്നു. ഇത് ജഹ്മിയത്തിന്റെ അഖീദയാണ്. അത് ഒരിക്കലും ഈമാൻ നിലനിൽക്കില്ല. ഈ പറഞ്ഞ വിശ്വാസ പ്രകാരം ഇബ്ലീസ് വരെ ഈ മുഅ്മിനാവണം, കാരണം ഇബ്ലീസിനും അറിയാതൊക്കെ സത്യമാണ്, അതുകൊണ്ട് മുഅ്മിനാവും ഇല്ല. മറ്റൊരു വിഭാഗം പറഞ്ഞു നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ മാത്രം മതി, ഹൃദയത്തിൽ അവൻ സത്യം വിശ്വസിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുകയും ചെയ്താൽ മതി, അവൻ മുഅ്മിനാകും. അവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ നാട്ടിലെ ഖുറാഫാത്തിന്റെ ചിന്താഗതി കടന്നുകൂടിയിട്ടുള്ള ആളുകൾ മിക്കവർക്കും ഈ പറഞ്ഞ ചിന്താഗതി കയറിയത് കൊണ്ടാണ് ഖബറിന്റെ മുന്നിൽ സുജൂദ് ചെയ്താൽ കുഴപ്പമില്ല എന്ന് പറയുന്നത്. കാരണം എന്താ, അവർക്ക് അതൊക്കെ ഹറാമിലെ കൂടിപ്പോയാൽ പെടുള്ളൂ. മാക്സിമം പോയാൽ പണ്ടൊരു മൊയ്ലിയാരോട് ഇതേപോലെ സംസാരിച്ചപ്പോ അയാളോട് ചോദിച്ചു ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രല്ലേ കൊടുക്കണ്ടേ? ആ, അതെ കൊടുക്കണം. അപ്പൊ ദുആ ഇബാദത്തല്ലേ? അത് അള്ളാഹ്ക്ക് മാത്രല്ലേ കൊടുക്കണ്ടേ? ഏയ്, അങ്ങനെ പറയാൻ പറ്റൂല. അപ്പോ എന്നാ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി, നിസ്കാര വിഭാഗത്തിൽ അത് നിങ്ങൾ അല്ലാത്തൊരു കൊടുക്കോ? അപ്പൊ കൊടുത്തതിന് ശിർക്കാവൂലേ? അത് പറയാം, ശിർക്കൊന്നാവില്ല, ഹറാമേ ആവുള്ളൂ. നോക്കൂ, അത് ഈ പറഞ്ഞ അഖീദ അവരുടെ തലയിൽ കയറിയത് കൊണ്ടാണ്. അവരുടെ വിശ്വാസപ്രകാരം പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം ഒരാൾ മുശരിക്കാവുന്നില്ല. എന്തിനായിരിക്കും ഇപ്പൊ ഈ അടുത്ത് ഒരാൾ ഒരു ഈ പറഞ്ഞ വിശ്വാസം നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന തബ്ലീഗ് ജമാഅത്തുമായി ബന്ധമുള്ള ഒരുത്തൻ, അവന്റെ ഒരു പ്രധാനപ്പെട്ട ശിഷ്യൻ അയാളുമായി സംസാരിച്ചപ്പോ അവൻ പറയാണ് ഇലാഹു അള്ളാഹു ആണ് എന്ന വിശ്വാസത്തോടുകൂടി ഗുരുവായൂരപ്പ കാക്കണേ എന്ന് വിളിച്ചാൽ പോലും അവൻ മുശരിക്കാവൂല, മുസ്ലിം തന്നെ. കാരണം എന്താ, ഇലാഹു അള്ളാഹു വിശ്വസിച്ചാ പോരെ, ഈ അഖീദ ഇവർ പഠിക്കുന്നതാണ്, വെറുതെ പറയുന്നതല്ല, അവരിത് വെറുതെ തോന്നിയാസം പറയുന്നതല്ല, അവർ പഠിച്ച അഖീദ പ്രകാരം ഇതിങ്ങനെയാണ്, എന്ത് വിളിച്ചാലും കുഴപ്പമില്ല, എന്ത് പ്രവർത്തിച്ചാലും കുഴപ്പമില്ല, അതുകൊണ്ടൊന്നും ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവില്ല. പക്ഷെ അത് ഈമാനിന് വിരുദ്ധല്ലേ? എന്താ തെളിവ്? ധാരാളം തെളിവുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില വാക്കുകൾ പറഞ്ഞവർ അവരെ ഗുരുതരമായി ആക്ഷേപിച്ചിട്ടുണ്ട്. ലദാത്തു അൻവാത്തിന്റെ ഹദീസ് നിങ്ങൾക്കറിയില്ലേ, ഒരു മരത്തിന്റെ മേലെ വാള് തൂക്കിയ സംഭവം. എന്താ റസൂലുള്ള പറഞ്ഞത്? ഇന്നക്കും ഉൾട്ടും കമാ ഖാല ബനൂ ഇസ്രായീൽ മൂസ, മൂസയോട് ബനൂ ഇസ്രായീലുകാർ പറഞ്ഞ അതേ വർത്തമാനമാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അവർ പറഞ്ഞത്? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, മൂസ അവർക്ക് ചില ഇലാഹുകൾ ഉള്ളതുപോലെ ഞങ്ങൾക്ക് മറ്റൊരു ഇലാഹനെ നിശ്ചയിച്ചു നൽകണം എന്ന് പറഞ്ഞതുപോലെയാണ് ദാത്തു അൻവാത്ത് ചോദിച്ചതിലൂടെ നിങ്ങളുടെ ഈ സംസാരം എത്തിയിരിക്കുന്നത് എന്ന് റസൂലുള്ള പറയാൻ. ഇവർ പറഞ്ഞതുപോലെ ആ നിങ്ങൾക്കൊക്കെ അള്ളാഹു ആണ് ഇലാഹി എന്ന വിശ്വാസമുണ്ടല്ലോ, കുഴപ്പമില്ല അങ്ങനെ വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞ് റസൂലുള്ള വിട്ടുകൊടുത്തോ? ഇല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ശക്തമായി താക്കീത് ചെയ്യുകയാണ്. ഇതേപോലെ അനേകം പ്രവർത്തനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ രൂപത്തിൽ കുഫ്റാണ് ശിർക്കാണ് എന്ന് പറഞ്ഞതേക്കാം. മൻ ഹലഫ ബിഗൈരില്ലാ ഫഖദ് അശ്റക, ആരെങ്കിലും അല്ലാഹുവിനു പുറമെയുള്ളവരിൽ സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. ഹറാം ചെയ്തിരിക്കുന്നു എന്നല്ല, അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. അള്ളാഹിനേക്കാൾ വലുതാണ് വിശ്വസിച്ച് സത്യം ചെയ്താൽ എന്താ ഇസ്ലാം എന്നവൻ പുറത്തുപോയി. അള്ളാഹു മാത്രമാണ് ഇലാഹി എന്ന് വിശ്വസിച്ചതുകൊണ്ട് കാര്യമില്ല, മറിച്ച് ആ വിശ്വാസത്തിന് യോജിച്ച പ്രവർത്തനം അവനിൽ നിന്ന് വരണം. ഇനി ഒരു വിഭാഗം ആളുകൾ അവർ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും നാവ് കൊണ്ട് പറയുകയും ചെയ്താൽ ഒരാൾ ഒരു പ്രവർത്തനവും ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ മുഅ്മിനാണ് എന്നു പറഞ്ഞ വിഭാഗവുമുണ്ട്. അവരുടെ വാദവും യഥാർത്ഥത്തിൽ മുർജിഅത്തിന്റെ വാദങ്ങളിൽ പെടുന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. പലപോലത്തിലാണ്, എല്ലാവരും കാഫിറുകളല്ല. പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആദ്യ വർത്താനൊക്കെ പറഞ്ഞു കാഫിറാണ്, ഇസ്ലാം പുറത്തു പോകും.
وقل انما الايمان قول ونيه وفعل على قول النبي مصرح وينقص طورا بالمعاصي وتاره بطاعته ينما وفي الوزن يرجح وينقص
ينقص قريم نقص نقصنا قريم
وينقص قريم
انت قريم ايمان قريم
طورا تلفون
ചില സന്ദർഭങ്ങളിൽ
بالمعاصي
എന്തുകൊണ്ട് തിന്മകൾ കൊണ്ട് ചിലപ്പോൾ ഈമാൻ കുറയും.
വതാറത്തൻ ബിത്താഅതിഹി യൻമ,
വതാറത്തൻ മറ്റു ചിലപ്പോൾ,
താറത്തൻ എന്ന
ചിലപ്പോൾ മറ്റു ചിലപ്പോൾ,
വതാറത്തൻ ബിത്താഅതിഹി അല്ലാഹുവിനെ അനുസരിക്കുന്നത് കൊണ്ട്
യൻമ
യൻമി
അത് എന്താവും പുഷ്ടിപ്പെടും, അതായത് വർദ്ധിക്കും.
വഫിൽ വസ്നി യർജഹു,
വഫിൽ വസ്നി ഭാരത്തിൽ അത് കനം തൂങ്ങുകയും ചെയ്യുന്നതാണ്. അങ്ങനെ പരലോകത്ത് വെക്കുമ്പോൾ അത് കനം തോന്നും. ഇതും ഇതുപോലെ തന്നെ അഞ്ച് കാര്യങ്ങളാണ് ഈമാനിന്റെ വിഷയത്തിൽ അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം. ഈ അഞ്ച് കാര്യങ്ങൾ വിശ്വസിച്ചാൽ അഹ്ലുസുന്നത്തിൽ പെട്ടവനാണ്. ഒന്ന്, ഈമാൻ എന്നാൽ നാവ് കൊണ്ടുള്ള പറച്ചിലാണ്. രണ്ട്, ഹൃദയം കൊണ്ടുള്ള വിശ്വാസമാണ്. മൂന്ന്, ശരീരാംഗങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലാണ്. നാല്, അത് വർദ്ധിക്കും. ഈമാൻ നന്മകൾ ചെയ്താൽ വർദ്ധിക്കും. അഞ്ച്, തിന്മ ചെയ്താൽ കുറയും. ചില പണ്ഡിതന്മാർ അഞ്ച് നൂനിയാത്തുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. നൂനിൽ അവസാനിക്കുന്ന അഞ്ച് വാക്കുകൾ, അത് പറഞ്ഞാൽ അഹ്ലുസുന്നത്തിന്റെ ഈമാനായി. എന്താ നൂനിൽ അവസാനിക്കുന്ന വാക്കുകൾ?
ഖൗലും ബില്ലിസാനി,
നാവ് കൊണ്ടുള്ള വാക്ക്, നാവ് കൊണ്ട് പറയാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാം.
വഅഅ്തിഖാദുൻ ബിൽ ഖൽബി വൽ ജിനാൻ,
ഹൃദയം കൊണ്ട്, ജിനാൻ എന്ന ഹൃദയം, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക,
അഅ്തിഖാദ് വിശ്വാസം.
വഅമലും ബിൽ അർക്കാൻ, ശരീരാവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുക, അർക്കാൻ എന്ന ശരീരത്തിലെ അവയവങ്ങൾ, അതുകൊണ്ട് പ്രവർത്തിക്കുക.
യസീദു ബിത്താഅത്തി റഹ്മാൻ,
റഹ്മാനായ അള്ളാഹുവിനെ അനുസരിച്ചാൽ അത് വർദ്ധിക്കും.
വയൻകുസു ബിത്താഅത്തി ശൈത്താൻ,
ശൈത്താൻ അനുസരിച്ചാൽ അത് കുറയും. ഈ അഞ്ച് കാര്യം വിശ്വസിച്ചാൽ അവന്റെ ഈമാന്റെ കാര്യത്തിലുള്ള അഖീദ ശരിയായി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഹോദരങ്ങളെ, പല ആളുകൾക്ക് ഈ പറഞ്ഞതിലൊക്കെ പഴുവുണ്ട്. ഇതിപ്പോ നമ്മുടെ നാട്ടിൽ തൗഹീദ് പറയുന്ന ചില ആൾക്കാർ, അവരിൽ ചിലർക്ക് ഈ പറഞ്ഞതിന്റെ ചില അനുരണങ്ങൾ അവരുടെ വിശ്വാസത്തിൽ കയറി വന്നതായി കാണാം. അതുകൊണ്ടാണ് ചില ആളുകൾ, ഞാനെന്താ ജാറത്ത് പോകുന്നില്ല, ഞാനെന്താ ഖബറിൽ ആരാധിക്കുന്നില്ല, ഞാൻ അള്ളാഹ് വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അഞ്ചേരം നിസ്കരിക്കുന്നുണ്ട് എന്നു പറഞ്ഞുകൊണ്ട് പിന്നെ അവൻ അവന്റെ കച്ചവടം ശ്രദ്ധിക്കൂല, അവന്റെ സ്വഭാവം നോക്കൂല, അവന്റെ ഇബാദത്തുകൾ ശ്രദ്ധിക്കൂല, അമലിനെ നിസ്സാരമാക്കി കാണുക എന്ന സ്വഭാവം മുർജിഅത്തിൽ നിന്ന് വന്നതാണ്. അമൽ ഒരു നിസ്സാരമായ കാര്യം, ഒരു പ്രശ്നമില്ലാതെ കാണുക, എന്ത് ചെയ്താലും കുഴപ്പമില്ല, അങ്ങനെ ഹറാമിനോട് ശ്രദ്ധ കാണിക്കാതിരിക്കുക, നന്മ ചെയ്യുന്നതിൽ പ്രത്യേകിച്ചൊരു ശ്രദ്ധ കാണിക്കാതെ, ഇത് മുർജിഅത്തിന്റെ വിശ്വാസത്തിൽ നിന്ന് കയറി വരുന്നതാണ്. അമലിനോട് തല്ല, അതുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞതായി കാണാം, മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വ്യാപനമുള്ള കക്ഷി മുർജിഅത്താണ്. അറിഞ്ഞോ അറിയാതെയോ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപിച്ചിട്ടുള്ള കക്ഷി മുർജിഅത്താണ് എന്ന് മുൻഗാമികൾ തന്നെ പറഞ്ഞതായി കാണാം. അത് വിശ്വാസമായി നേരെ പറഞ്ഞിട്ടില്ലെങ്കിലും അവന്റെ ഉള്ളിലേക്ക് പതുക്കെ കയറിയിട്ടുണ്ടാവും. നാട്ടിൽ പല, അല്ലേ, പിന്നെ മുജാഹിദ എന്നൊക്കെ പറയുന്ന ചില ആൾക്കാരെത്തി സ്വഭാവം കാണാം. കാരണം അവന്റെ ധാരണ എന്താ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് എന്റെ വിശ്വാസവും ശരിയാണ്, ഇനി എന്താ സ്വഭാവം എന്തായാലും എന്താ പ്രവർത്തനം എന്തായാലും എന്താ എന്ന് ചിന്തിക്കുന്ന ആളുകളെ കാണാം. അത് പാടില്ല, അത് ശരിയായ വിശ്വാസത്തിൽ നിന്നല്ല അത് വരുന്നത്. നിന്റെ അള്ളാഹുമായുള്ള ബന്ധം ശരിയാണെങ്കിൽ നിന്റെ സ്വഭാവം നന്നാവണം, നിന്റെ അള്ളാഹുമായുള്ള ബന്ധം ശരിയാണെങ്കിൽ നിന്റെ ഇബാദത്ത് നന്നാവണം. കാരണം അതിന്റെ അടയാളമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഈമാൻ കുറയും, ഈമാൻ വർദ്ധിക്കും. തെളിവെന്താ? ധാരാളം തെളിവുണ്ട് ഖുർആൻ. അള്ളാഹു സുബ്ഹാനഹു തആല അല്ലേ, إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا. قرآن ورقودي كالفكة بطالة برد إيمان وردكم مؤمنين على بطي الله برنجنا سورة تلك ورمنا فاتحانا وسبشين سيلانا دركة تلك. أقول ഈമാൻ വർദ്ധിക്കും. വർദ്ധിക്കുന്ന സാധനം എന്തായാലും എന്ത് ചെയ്യും? കുറയും ചെയ്യും. അത് കേവല ബുദ്ധിയാണ്. വർദ്ധിക്കും എന്നത് ഖുർആനിൽ തെളിവ് വന്നിട്ടുണ്ട്. കുറയും എന്നതിന് വ്യക്തമായ തെളിവ് ഖുർആനിലില്ല. ഹദീസുകളിൽ അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ഹദീസുള്ള പരാമർശത്തിന് തെളിവാണ് എന്ന് നിങ്ങൾ പലരും കേട്ടു. ഹംദല റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം, നാഫഖ ഹംദല, നാഫഖ ഹംദല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് റസൂലുള്ളാഹി അടുക്കലേക്ക് ഇറങ്ങി ഓടി. ഹംദല ഇദാ മുനാഫിഖായിരിക്കുന്നു, ഹംദല മുനാഫിഖായിരിക്കുന്നു. മറ്റേ ഹദീസ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന അവസ്ഥയിൽ, എന്റെ അടുക്കൽ ഇരിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെയാണ് നിങ്ങൾ വീട്ടിലുമെങ്കിൽ മലക്കുകൾ നിങ്ങൾക്ക് കൈതരും. കാരണം നിങ്ങൾ മലക്കുകളെ പോലെ ആയിത്തീരും. ഒരു തെറ്റും പറ്റാത്ത ആൾക്കാരായി മാറുക എന്നുള്ളത് മനുഷ്യന് സംഭവിക്കില്ല. അതേപോലെ നേരത്തെ പറഞ്ഞ ഹദീസ്, ലാ യസ്നി അസ്സാനി വഹുവ യസ്നി, ലാ യസ്നി അസ്സാനി വഹുവ മുഅ്മിൻ, ഒരു മുഅ്മിനായി, ഒരു മനുഷ്യൻ മുഅ്മിനായിരിക്കാൻ അവൻ വ്യഭിചരിക്കുകയില്ല. പണ്ടൊരു മനുഷ്യർ അത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, ഒരാൾ വ്യഭിചരിക്കുമ്പോൾ അവന്റെ ഈമാൻ അത് മാറി നിൽക്കും, അവന്റെ ഹൃദയത്തിൽ നിന്ന് ഉയർന്ന് ഒരു മേഘപടലം പോലെ മുകളിൽ മാറി നിൽക്കും. പിന്നെ അവൻ ആ തിന്മയിൽ നിന്ന് മാറിയിരുന്നാലേ അത് തിരിച്ച് അവന്റെ ഹൃദയത്തിലേക്ക് കയറി വരികയുള്ളൂ. മുഅ്മിനായിരിക്കെ ഒരാൾ വ്യഭിചരിക്കുക. വലാ യസ്രിഖു സാരിഖു വഹുവ മുഅ്മിൻ, ഒരു ഒരാൾ മുഅ്മിനായിരിക്കെ അവൻ മോഷ്ടിക്കുകയില്ല. ഈ ഹദീസ് ഇതിന് തെളിവായി പറഞ്ഞിട്ടുണ്ട്. ഇതല്ലാതെയും ചില ഹദീസുകൾ അതിന് തെളിവായി വന്നിട്ടുണ്ട്. വദഅ്അൻക ആറാഅ റിജാലി വഖൗലഹും ഫഖൗലു റസൂലില്ലാഹി അസ്കാ വഅശ്റഹു. ഇനിയുള്ളതൊക്കെ നസീഹത്തുകളാണ്, പൊതുവായ നസീഹത്തുകളാണ്. വദഅ്അൻക, നീ ഉപേക്ഷിക്കണം. ആറാഅ റിജാൽ, വ്യക്തികളുടെ അഭിപ്രായങ്ങൾ, ചിന്താഗതികൾ, ഇതൊക്കെ എത്ര ഭംഗിയുള്ളതായി നിനക്ക് തോന്നി നീ സ്വീകരിക്കരുത്. അള്ളാഹുന്റെ റസൂലിന്റെ വാക്കിന് വിരുദ്ധമായി ആരുടെയെല്ലാം വാക്ക് വളരെ മനോഹരമായി നിനക്ക് തോന്നി, എന്തൊരു രസമുള്ള ചിന്തയാണ് എന്ന് തോന്നിയാലും നീ അത് എടുക്കരുത്. നീ ആധുനിക കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഫിത്നകളിൽപ്പെട്ടതാണ് മുഫക്കിർ ഇസ്ലാമി, ഇസ്ലാമിക ചിന്തകൻ. ഇസ്ലാം അങ്ങനൊരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ വന്ന ദീനല്ല. ഇസ്ലാം വഹീന്റെ അടിസ്ഥാനത്തിലുള്ള ദീനാണ്. വഹയിൽ എന്താണുള്ളത് അതിന് ചിന്തിക്കാന്നല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ചിന്ത ഇസ്ലാമിലില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിൽ നിന്ന് ആലോചിച്ച് ദീന് മനസ്സിലാക്കാനും അത് അള്ളാഹു റസൂൽ, അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും പ്രാവർത്തികമാക്കിയതുപോലെ പ്രാവർത്തികമാക്കുക എന്നതല്ലാതെ അതിന് പുറത്തേക്ക് ചിന്തിച്ച് നീനി പുതിയതൊന്നും കണ്ടെത്തേണ്ടത് ഇല്ല. ഇമാം അഹമ്മദ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ, ഇയ്യാക അൻ തകൂന ലക ഖൗലുൻ ലൈസ ലക ഫീഹി ഇമാം, നിനക്ക് മുൻഗാമികളിൽപ്പെട്ട ഒരു ഇമാമിനും ഇല്ലാത്ത ഒരു അഭിപ്രായം നിനക്കുണ്ടാകുന്നത് നീ സൂക്ഷിക്കണം. നിനക്കൊരു ഇമാമില്ലാത്ത, മുൻഗാമികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഇമാം അങ്ങനെ അഭിപ്രായം പറയാതെ നീയായിട്ടൊരു പുതിയ അഭിപ്രായം അങ്ങനെയൊന്നും നിനക്ക് ഉണ്ടാകുന്നത് നീ സൂക്ഷിക്കണം. അത് എല്ലാവരും ശ്രദ്ധിക്കണം. ഇന്ന് ആളുകൾ ഈ പറഞ്ഞതിൽ പലതിലും പഴവിലെത്തിയിട്ടുണ്ട്. അത് വായിക്കും, ഇത് വായിക്കും, കുറെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിക്കും, കുറെ പിന്നെ മെയിൻ കാമ്പ് വായിക്കും, കുറെ മാർക്സിസ്റ്റ് പുസ്തകം വായിക്കും, എന്നിട്ട് കുറെ മാതൃഭൂമി വായിക്കും. എല്ലാം വായിച്ച് അതിൽ നിന്നൊക്കെ പരുവപ്പെടുത്തിയെടുത്തിയ ചിന്താഗതികളിലേക്ക് ഇസ്ലാമിനെ അവൻ കൂട്ടി വായിക്കാൻ ശ്രമിക്കാം. എന്നിട്ട് അവൻ അവന്റെ ചിന്തകളുമായി വരികയാണ്. ഇത് ആളുകൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. ഓരോരുത്തർക്കും ഓരോ വായന. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ പുസ്തകങ്ങൾ കാണാം, ഖുർആനൊരു സ്ത്രീപക്ഷ വായന, ഖുർആനിന് ഒരു മറ്റേ എന്താ പുതിയ കോമുണ്ടല്ലോ ഹിജഡ, അവരുടെ ഒരു വായന. ഇങ്ങനെ ഓരോരുത്തരും ഖുർആൻ ഓരോരുത്തർക്ക് തോന്നിയതുപോലെ വായിക്കാന്നുള്ളത് അന്ത്യനാളിന്റെ അടയാളങ്ങളൊന്നായി സഹാബികൾ പറഞ്ഞതാണ്. നോക്കണം നിങ്ങൾ, സഹാബി ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, അന്ത്യനാൾ അടുക്കുന്ന സന്ദർഭത്തിൽ ഖുർആൻ അതിങ്ങനെ വ്യാപിക്കും, ആളുകൾ ഓരോരുത്തരും ഇത് വായിക്കും. യഖറഉഹു അർ-റജുലു വൽ-മർഅ വൽ-അബ്ദു വൽ-ഹുർ, അത് സ്വതന്ത്രനും അടിമയും വായിക്കും, പുരുഷനും സ്ത്രീയും വായിക്കും, എല്ലാവരും വായിക്കും. എന്നിട്ട് ഓരോരുത്തർക്കും തോന്നിയത് ഓരോരുത്തർ വ്യാഖ്യാനിക്കാം. ഇങ്ങനെ ഖുർആൻ തോന്നിയ വ്യാഖ്യാനം പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല എന്തായാലും ഇതിന് ഒരു ഉദ്ദേശമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. രണ്ടുദ്ദേശം അള്ളാഹുവിന് ഇതിന്റെ പിന്നിലില്ലല്ലോ, ഒരൊറ്റ ഉദ്ദേശം മാത്രമാണ് അള്ളാഹുവിനുള്ള. അത് ഏതാണ് എന്ന് കണ്ടെത്തലാണ് നമ്മുടെ ആവശ്യം. അതല്ലാതെ നമുക്ക് മനസ്സിലാവുന്ന ഉദ്ദേശം ഏതാണെന്നുള്ളതല്ല, അള്ളാഹു എന്താണോ നമ്മളിൽ നിന്ന് ഉദ്ദേശിച്ചത് അതാണ് നമ്മൾ അതിൽ നിന്ന് കണ്ടെത്തേണ്ടത്. അതിനപ്പുറത്തേക്കുള്ള ചിന്തകളിലേക്ക് അത് എത്തിക്കുക എന്നത് ഗുരുതരമായിട്ട് അതാണ് ഇവിടെ പറഞ്ഞു. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ചിന്താഗതികൾ നീ ഉപേക്ഷിക്കണം. വഖൗലഹും, അവരുടെ വർത്തമാനങ്ങൾ. ഫഖൗലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ക വഅശ്റഹു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് അതാണ് അസ്ക, ഏറ്റവും പരിശുദ്ധമായ വാക്ക്. വഅശ്റഹു, ഏറ്റവും മനസ്സിന് വിശാലത നൽകുന്ന വാക്ക്. എന്തൊരു വാഹത്താണത് അല്ലെ? നമ്മളെ സംബന്ധിച്ചത് റസൂൽ എന്ന് പറഞ്ഞു, അതെന്ന് വിശ്വസിക്കുക, എത്ര വാഹത്തുണ്ട്. എന്നാൽ ഓരോ മനുഷ്യനും ഓരോന്ന് കൊണ്ടുവരണത്തെ അതിനനുസരിച്ചൊക്കെ പോയി കഴിഞ്ഞാലും അവന് യാതൊരു ഉറപ്പുണ്ടാവില്ല. ഇമാം മാലിക് റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതുപോലെ കുല്ലമാ യാതി റജുലുൽ അജ്ദല മിൻ റജുൽ തബിഅനാ, ഓരോ മനുഷ്യനും ഒരാളെക്കാൾ തർക്കത്തിന് കഴിവുള്ള വേറൊരാൾ വരുമ്പോൾ ഇയാളെ വാക്ക് നമ്മൾ ഉപേക്ഷിക്കുക, അയാളെടുക്കുക. അയാളെക്കാൾ തർക്കിക്കാൻ കഴിവുള്ള വേറൊരാൾ വന്നാലും അപ്പൊ ഇയാളെ ഉപേക്ഷിക്കുക, അയാളെടുക്കുക. ഇങ്ങനെ ദീൻ എന്ന് പറയുന്നത് തോന്നിവാസമാക്കി മാറ്റി കഴിഞ്ഞാൽ പിന്നെന്തിനാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്? എന്തിനാണ് റസൂലുള്ള സുന്നത്ത് അവിടുന്ന് പറഞ്ഞു തന്നത്? ഒരർത്ഥമൊന്നുമില്ല. ഇങ്ങനെ ആവാൻ പാടില്ല. പ്രത്യേകിച്ച് സഹോദരങ്ങൾ, ഈ പഴയകാല പുസ്തകങ്ങൾ അതും ഇതൊക്കെ വായിച്ച ആൾക്കാരുണ്ടെങ്കിൽ നന്നായി നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണം, നന്നായി നിങ്ങൾ നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, മറ്റ് നന്മകൾ കൂടുതൽ അധികരിപ്പിക്കണം. കാരണം ഈ പറഞ്ഞ ചിന്താഗതികളിൽ നിന്ന് കടന്നു വന്ന പിഴവുകൾ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ എപ്പോഴൊക്കെയാണ് പുറത്തു വരാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ ചിന്താഗതികളും പേച്ചവാദങ്ങളും ഇതുകൊണ്ട് സലഫുകൾ പറഞ്ഞേക്കണം, പരമാവധി ഈ പറഞ്ഞ ശുഭഹത്തുകൾ, ആശയക്കുഴപ്പമുണ്ടാക്കുന്ന കാര്യങ്ങൾ അതിലേക്ക് ചെവി കൊടുക്കാതിരിക്കുക. കാരണം ചിലപ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും പോയി ഒളിച്ചു കിടക്കും, അവസാനം സഖറാത്തുൽ മൗത്തിന്റെ സന്ദർഭത്തിൽ അത് പുറത്തേക്ക് വരും. അപ്പോൾ അവൻ ആ പറഞ്ഞതിൽ വീണുപോവുകയും അങ്ങനെ പഴച്ചു പോയി. എത്ര ആൾക്കാരങ്ങനെ സംഭവിച്ചു, ഇവക്കൈമൊക്കെ എത്ര സംഭവം എടുത്തു കൊടുത്തേക്കണം. ഈ പറഞ്ഞ ശുഭത്ത് അത് കേൾക്കുക കുറച്ച്, പിന്നെ ഇത് കേൾക്കുക, അവിടെ ഒരു വീഡിയോ ഉണ്ട് അത് കുത്തിനോക്കി, ഇവിടെ ഒരു ഓഡിയോ കണ്ട് അത് കേട്ടോക്കി. സഹോദരൻ, അതിന്റെ ദീനാണ് നീ വെച്ച് കളിക്കുന്നത്. ഇതിൽ പറഞ്ഞ പിഴച്ച ചിന്ത ചില ആൾക്കാരുടെ യുക്തിവാദികളുടെ പ്രസംഗങ്ങൾ ചിലപ്പോൾ നമുക്ക് അയച്ചത് മറുപടി കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മളത് കേൾക്കൂല പേടിച്ചിട്ട്. കാരണം അത് എന്താ ഇതിൻ്റെ ഉള്ളിലുള്ളത്? നമുക്കറിയാത്ത എന്തെങ്കിലും വിഷയം പറയുകയും നമ്മൾ പിഴച്ചു പോവുകയും ചെയ്ത് എന്തായിരിക്കും എൻ്റെ അവസ്ഥ? നിങ്ങൾ അതൊന്ന് ചിന്തിച്ചു നോക്കൂ. ഉറക്കം, നമ്മളെ ഉറക്കം പോയി പോകും. കാഫറായ ഒരുത്തൻ മരിച്ച എന്താ അവന്റെ കഥ? തിരിച്ചു വരാൻ പറ്റുമോ? തിരിച്ചു വരാൻ പറ്റൂല. കാലാകാലം നരകത്തിലാണ്, എന്നാ പറ്റിപ്പോയതാണ്, ഞാൻ തിരുത്തിക്കോളാം എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. നരകത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്നു, പിന്നെ അവർ കാലാകാലം അവിടെ തന്നെ കിടക്കണം. എങ്ങനെയെങ്കിലും ഈമാനുമായിട്ട് ഒന്നും ഇവിടുന്ന് മരിച്ചുപോയി കഴിച്ചിലാവാം. ഇതാണ് നമ്മുടെ ആഗ്രഹവും നമ്മുടെ ഉദ്ദേശവും. ഇമാം ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഞാൻ ആകെ ആഗ്രഹിക്കുന്നത് ഇവിടെ നിന്ന് നേട്ടങ്ങളോ കോട്ടങ്ങളോ ഇല്ലാതെ അങ്ങ് മരിച്ചു പോകാനാണ്. പറയപ്പെടാൻ മാത്രം നേട്ടവും എനിക്ക് വേണ്ടതില്ല, കോട്ടവും വേണ്ടതില്ല. അങ്ങനെ കസാഫായിക്കൊണ്ട് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്ന കോലത്തിൽ രക്ഷപ്പെട്ടാൽ മതി എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു വാക്കുകൾ അത് കാണാൻ സാധിക്കും. ചില സന്ദർഭങ്ങൾ അദ്ദേഹം പറഞ്ഞതായി കാണാം. ഞാൻ ചിലപ്പോൾ ആഗ്രഹിക്കാറുണ്ട്, ഉദ്ഹയ്യത്തിന് അറുക്കപ്പെടുന്ന ഒരു ആടായി ഞാൻ ജനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എന്നോടൊന്നും ചോദ്യം ചെയ്യപ്പെടാതെ ഞാൻ അങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പേടികൊണ്ടാണ്. പക്ഷേ നമ്മൾ പല ആൾക്കാർക്കും ഒരു പേടിയില്ല, എല്ലാം കേൾക്കും. ലോ ഗ്രൂപ്പിലോ മെമ്പറാണ്, എല്ലാത്തിനും ചർച്ചയും കേൾക്കും, ലോ വോയിസ് ഇരുന്ന് കേൾക്കണേ. ഇവിടെ ഹൈറ് കേൾക്കാൻ തന്നെ സമയമില്ല. അതിന്റെ ഇടയിൽ ഇതും കൂടി കേൾക്കുക. എന്തിനാണ്? സഹോദര, നീ നിന്റെ ദീനിനെ, നീ നിനക്ക് ലഭിച്ച ഈ പവിഴത്തെ, ഈ വിലപ്പെട്ട സ്വത്തിനെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയി വെക്കുന്നത്? എങ്ങനെ നിനക്കത് ധൈര്യം വരുന്നത്? നമ്മുടെ ഈമാനെ വെച്ച് നമ്മൾ കളിക്കാൻ പാടില്ല. അവിടെ പോയി കേൾക്കുക, ഇവിടെ പോയി കേൾക്കുക. സലഫുകൾപ്പെട്ട അബ്ദുല്ലാഹ് സബീഇ അതിന്റെ പേര് അതാണ് എന്റെ ഓർമ്മ, ഷാമിലിന്റെ നിർത്തനം, അവൻ ഇങ്ങനെ ആൾക്കാരുടെ എത്തിച്ചെല്ലും. ഇന്ന് ഖുർആനിലെ ഏതെങ്കിലും ആയത്ത് ഓതും, അതിന്റെ അർത്ഥം എന്താണെന്ന് വെക്കും. ഇങ്ങനെ ആൾക്കാർക്കിടയിൽ ഫിത്ന ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ ഇവനെ കുറിച്ച് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്, പിന്നെ ഷാമിൽ അന്നത്തെ ഗവർണറായിരുന്ന ആള് സഹാബിയാണ് അദ്ദേഹം, പേര് ഓർമ്മയില്ല, അദ്ദേഹം കത്തെഴുതി. ഈ കത്ത് ഉമർ റളിയല്ലാഹു കിട്ടിയ ഉടനെ അദ്ദേഹം പറഞ്ഞു അവനോട് പറഞ്ഞേക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ മദീനയിലേക്ക് എത്തി, മദീനയ്ക്ക് എത്തി ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തെത്തി. അദ്ദേഹം ഇയാൾ പറഞ്ഞു ഞാൻ ഇന്ന ആളാണ്. കേട്ട ഉടനെ ഉമർ റളിയല്ലാഹു അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചാട്ട എപ്പോഴുണ്ടാവും, ഇത് എടുത്ത് ഒരു തലപ്പാവ് മാറ്റിയിട്ട് തലക്ക് രണ്ട് അടിയാണ് കൊടുത്തു പൊയ്ക്കോന്നാണ്. അന്നവൻ പോയി, അടുത്ത ദിവസം വന്നു, അടുത്ത ദിവസം കൊടുത്ത് രണ്ടെണ്ണം. മൂന്നാമത്തെ ദിവസം കിട്ടിയപ്പോൾ അവൻ പറഞ്ഞു എന്നെ കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നത്, വേഗം കൊന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കഴിച്ചു പോയിക്കോളാം, അല്ല വേറെ എന്തെങ്കിലും എന്റെ തലയിലുള്ള പ്രശ്നം ഒഴിവാക്കാൻ അത് പോയിട്ടുണ്ട്, ഇനി ഞാൻ ആൾക്കാരുടെ പ്രശ്നം ഉണ്ടാക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ തിരിച്ചു വീണ്ടും ഷാമിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് ഷാമിൽ അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ പറഞ്ഞ് കത്തയച്ചു, അദ്ദേഹത്തിന് കത്തയച്ചു, ഇവൻ ഏതെങ്കിലും ഒരാളുമായും സംസാരിക്കാൻ പാടില്ല എന്നത് അവിടെ നിയമം വെക്കണമെന്നാണ്. എന്ത് സലഫുകൾ പറയാൻ, ഇയാൾ ജനങ്ങൾ ഇങ്ങനെ കൂടി നിന്ന് സംസാരിക്കുന്ന സ്ഥലത്തേക്ക് ഇയാൾ അങ്ങ് കയറി വന്നു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം പിരിഞ്ഞു പോകുന്ന അവസ്ഥ ആ സമൂഹത്തിൽ ഉണ്ടാകുന്ന സ്ഥിതിയിലേക്ക് എത്തി. പിന്നെ അവസാനത്തിൽ തൗബ ചെയ്തു എന്ന് പറയുന്നത് കാണാം. എന്തുകൊണ്ടാണിത്? അല്ലെ നമ്മളെ നാട്ടിലാണെങ്കിൽ അവനെന്താ പറയാള്, ഇവനെന്താ പറയാള്, ഒരു പുതിയ ഒരുത്തന്റെ പ്രസംഗം കയറിയാൽ എന്താ രസം, അവന്റെ സംസാരം, അവന്റെ സൗണ്ട് ഒന്ന് കേട്ടോക്കട്ടെ, ഇതൊന്ന് കേട്ടോക്കട്ടെ എന്നാണ് നമ്മൾ പറയാ. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു ഗൗരവത്തിൽ വിഷയമെടുക്കാൻ, ദീനാണ് തമാശ കളിക്കാൻ പറ്റിയ സ്ഥലമല്ല ഇത്, നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആരാണ് നമുക്ക് തിരിച്ചു തരാ? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളത്. നമ്മൾ ചെയ്യുന്ന തിന്മകൾ തന്നെ നമ്മൾ പേടിക്കാൻ ആവശ്യത്തിനുണ്ട്. ആ തിന്മ കാരണത്താൽ അള്ളാഹു എങ്ങാനും ഈ ഹിദായത്ത് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? അതിന്റെ ഇടയിൽ നമ്മൾ തന്നെ ഇതിനൊരു വില കൊടുക്കാതെ മറ്റു പഴച്ച വാദങ്ങൾ കേൾക്കാനും, ചില ആൾക്കാർ കാന്തപുരത്തിന്റെ പ്രസംഗം കേൾക്കുന്നു, മറ്റു ഖുറാഫികളുടെ പ്രസംഗങ്ങൾ കേൾക്കും, അവർ പറയുന്നത് എന്താണെന്നൊന്ന് അറിയണമല്ലോ, അവന്റെ ബലാലത്ത് കേൾക്കാൻ വേണ്ടി. നിനക്ക് എന്തറിയാം സഹോദര, അതിൽ നീ പെട്ടുപോയാലോ, അതിന് മറുപടി പറയാൻ നിനക്ക് വല്ല ഉദ്ദേശം, നീ വല്ല പ്രാസംഗികനെ മറ്റേ നീ കേൾക്കുന്ന അർത്ഥം വെക്കാം, ഇല്ല നീ പിന്നെ എന്തിനാണത് കേൾക്കുന്നത്, നിനക്കൊരു ഉപകാരവുമില്ലാത്ത കാര്യം. അതുകൊണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പെട്ടതാണ്. നീ ഉൾപ്പെടാൻ പാടില്ല, മിൻ ഖൗമിൻ ഒരു കൂട്ടരിൽ, തലഹൌ ബിദീനിഹിം അവരവരുടെ ദീന് കളിയാക്കിയിരിക്കുന്നു, ദീന് ഒരു തമാശയാക്കി മാറ്റിയിരിക്കുന്നു. ഫതഅനഫി അഹ്ലിൽ ഹദീസി വതഖ്ദഹു, അങ്ങനെ അഹ്ലുൽ ഹദീസിന് അതായത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് അവരിലെ പണ്ഡിതന്മാരെ കുറ്റം പറയുകയും പരിഹസിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നീ എത്താൻ പാടില്ല. ദീനിനെ കളിയാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പണ്ഡിതന്മാരെ പരിഹസിക്കാനുള്ള സ്വഭാവം അവന് വരും. അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ നാവ് ശ്രദ്ധിക്കണം, പണ്ഡിതന്മാരുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ചില ആളുകൾ ദീനൊന്നും ഇവിടെ അലിഫ്ബ അറിയുന്നുണ്ടാവില്ല, ഇന്ന ഷെയ്ഖ് അയാൾ ഇങ്ങനെയാണ്, ഇന്ന ഷെയ്ഖ് ഇങ്ങനെയാണ്, ഇന്ന ഷെയ്ഖിന് ഇന്ന പ്രശ്നമുണ്ട്, ഇവന് എന്താണ് അതിന്റെ അടിസ്ഥാന വിശ്വാസം തന്നെ അറിയില്ല. ചിലപ്പോൾ പറയും ഇന്ന ഷെയ്ഖ് മുർജി ആണ്, മറ്റേ ഷെയ്ഖ് ഖാരിജി ആണ്, മറ്റേ ഷെയ്ഖ് മുഅ്തസിലി ആണ്. അവനോട് മുർജി ഖാരിജി എന്ന് അക്ഷരം തെറ്റാതെ അറബിയിൽ എഴുതാൻ പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടൂല. പണ്ടൊരിക്കൽ, പണ്ടൊന്നല്ല കുറച്ചു മുന്നേ, ഒരിക്കൽ ഇതുപോലെ ഒരുത്തൻ ഒരു ഷെയ്ഖിന്റെ പേര് അയാൾ ഇങ്ങനെയാണ്, അയാൾ ബുബുസതി ആണ് മറ്റേതാന്നൊക്കെ പറഞ്ഞു. അപ്പോ നമ്മുടെ സഹോദരങ്ങളിൽ പെട്ട ഒരാൾ, അയാൾ ഇവനെ വിളിച്ചിട്ട് അങ്ങനെ വന്ന ഒരു പേപ്പറും കൊടുത്ത് ഷെയ്ഖിന്റെ പേരൊന്ന് അക്ഷരം തെറ്റിക്കാതെ ഇരിക്കാനാണ്, ഒരാളില്ല. ഇങ്ങനത്തെ ആളുകളാണ് വലിയ വലിയ പണ്ഡിതന്മാരെ ആക്ഷേപിക്കാൻ. സഹോദര ഏറ്റവും ചുരുങ്ങി, ഇതിപ്പോ നിങ്ങൾക്ക് പല ചില ആളുകൾക്ക് പല ജാതി മറുപടി പറയാനുണ്ടാവും, അവരോട് എനിക്ക് നസീഹത്തായി പറയാനുള്ളത്, ശരി നിങ്ങൾ പറഞ്ഞ വാദം അത് ശരിയാണ് എന്ന് തന്നെ വെക്കുക. ഇന്ന് ഷെയ്ഖ് പ്രശ്നക്കാരനാണ്, ഇന്ന് ഷെയ്ഖിന് കുഴപ്പമുണ്ട് വിചാരിക്കാം, ശരി തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഇതെല്ലാം ആവശ്യമുള്ളത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള ദീൻ പഠിക്കലാണ്, ശരീമായ വിശ്വാസമുള്ള, പഴച്ച വിശ്വാസമില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള അഹ്ലു സുന്നത്തിൽപ്പെട്ട പണ്ഡിതന്മാരുണ്ടല്ലോ. ഏറ്റവും ചുരുങ്ങിയത് ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള, ഇങ്ങനെ മരിച്ചുപോയ പണ്ഡിതന്മാരുണ്ട്. നീ അവരുടെ പുസ്തകങ്ങളെങ്കിലും ഒന്ന് വായിച്ചു തീർക്ക്, എന്നിട്ടല്ലേ നീ ഇപ്പം ഈ പണ്ഡിതന്മാരുടെ കാര്യത്തിലേക്ക് കയറേണ്ടുള്ളൂ. അതല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ തന്നെ നിനക്ക് വിശ്വാസമുള്ള ഉറച്ച അഖീദയിലുള്ളവരാണ് എന്ന് നിനക്ക് അറിയുന്ന പണ്ഡിതന്മാരുണ്ട്, ഷെയ്ഖ് സാലിഹ് ഫൗസാനുണ്ട്, ഇങ്ങനെയുള്ള പണ്ഡിതന്മാരുണ്ട്.
ശരി, അവരുടെ പുസ്തകങ്ങൾ നീ വായിച്ചു തുടങ്ങിയത് കുറച്ചു കാലം വായിച്ച് പൂർത്തീകരിക്കും. ഇത് രണ്ട് പേജ് പോലും വായിക്കുകയോ ദീൻ പഠിക്കുകയോ ചെയ്യാത്ത ആളുകളാണ് പണ്ഡിതന്മാരെ ആക്ഷേപിക്കാൻ ഒരു കുറ്റം പറയാൻ പറഞ്ഞത്. എന്ത് ഉപകാരമാണ് നമുക്കതുകൊണ്ടുള്ളത്? നമുക്കതിന് ഫായിദ വേണ്ടേ? എന്തെങ്കിലും ഉപകാരം? പരലോകത്തേക്ക് നമുക്കൊരു രക്ഷ വേണ്ടേ? അബൂ ദുറഅ റാസി റഹിമഹുള്ളാഹു തആല, അദ്ദേഹം വലിയ ഇമാമാണ്. ഇമാം അദ്ദേഹം അദ്ദേഹത്തിനെ ജനങ്ങളെ കുറിച്ച് അഭിപ്രായം പറയുന്നതിന് വളരെ സൂക്ഷ്മത പാലിച്ച ആളായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന്റെ സദസ്സിൽ ഒരു റാവിയെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ദഈഫാൻ. ദഈഫ് എന്ന് പറഞ്ഞാൽ ഒരാളെ ആക്ഷേപിക്കലല്ല. ഒരു റാവി ദഈഫാന്ന് പറഞ്ഞാൽ അയാൾ മോശക്കാരനാണ് അർത്ഥമല്ല. ചിലപ്പോൾ അയാൾക്ക് ഓർമ്മയിൽ പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ട് ദഈഫായിരിക്കും. ആള് നല്ല ഇബാദത്തൊക്കെ ചെയ്യുന്ന ആളായിരിക്കും. അദ്ദേഹം അയാളെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം ദഈഫാണ്. ഇത് കേട്ടപ്പോൾ മുന്നിലിരിക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു, അല്ലയോ ഇമാം, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ ദഈഫാണ് എന്ന് പറഞ്ഞ മനുഷ്യൻ ചിലപ്പോൾ 100 വർഷം മുന്നേ സ്വർഗത്തിലെ കൺതറ കടന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അബൂ ദുറഅ റാസി അദ്ദേഹം അന്ന് ഞാൻ ദഈഫ എന്ന് പറഞ്ഞ വാക്ക് തിരിച്ചെടുത്തു എന്നല്ല, പക്ഷേ അദ്ദേഹം ആ വാക്ക് കേട്ടപ്പോൾ ഇന്ന് കരയുകയാണ്. പറഞ്ഞ വാക്കുകളിലുള്ള സൂക്ഷ്മതയാണ് അവർ കാണിക്കുന്നത്. നമ്മളൊരാളെ കുറിച്ച് പറഞ്ഞിട്ട് ഈ പിന്നെ ഒരിക്കൽ ഒരു വിദ്യാർത്ഥി ഇതുപോലെ ഒരു പണ്ഡിതനെ കുറിച്ച് ആക്ഷേപം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഷേഖ് വിളിച്ചുകൊണ്ട് നല്ല ചീത്ത പറഞ്ഞു. പറഞ്ഞ ചീത്തകളൊന്ന് ഇതാണ്: നീ ജനിക്കുന്നതിന് മുൻപ് ചിലപ്പോൾ ഒരു ദീന് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. നീ ജനിക്കുന്നതിന് മുൻപ് ഒരു ദീന് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇത്ര വർഷമായി അവർ ദീന് പഠിക്കുന്നു, എന്നിട്ടാണ് അവർ ജനങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഒരു സെക്കൻഡ് കൊണ്ടുള്ള നിന്റെ ഈ വാക്കുകൊണ്ട് അവരുടെ 30-40 വർഷമാണ് നീ ഇല്ലാതെയാക്കുന്നത്. അതിന് അള്ളാഹുന്റെ അടുക്കൽ പറയാൻ മറുപടി നിന്റെ അടുത്തുണ്ടോ? നീ പറഞ്ഞോ. അള്ളാഹുവിന്റെ അടുക്കൽ പറയാനുള്ള ന്യായം നിന്റെ അരികിൽ ഉണ്ടെങ്കിൽ നീ പറഞ്ഞോ. പക്ഷെ ആ ന്യായം നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. പരിശോധിക്കാതെ നമ്മൾ അതിലേക്ക് ഇറങ്ങാൻ പാടില്ല. ഇന്ന് ആളുകൾ ഒരു ഷേഖ് പറഞ്ഞു, ആ മുബ്തദി അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്താണ് അയാളുടെ പ്രശ്നം, അയാൾ എന്താണ് അയാളുടെ അവസ്ഥ ഒന്നും അറിയണ്ടാവില്ല. ദീനെന്ന് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല, നിസ്കാരത്തിന്റെ ഷർത്ത് ചിലപ്പോൾ കിട്ടൂല. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ മണിക്കൂറുകൾ സംസാരിക്കാനും അതിൽ ജനങ്ങൾ പണ്ഡിതന്മാരെ ഇറച്ചി തിന്നാനും ആളുകൾ ശ്രമിക്കുന്നത് കാണാം. സഹോദര, കാത്തിരുന്നോളൂ. ഈ പറഞ്ഞ ഫിത്നയിൽ അകപ്പെടുകയും അതിൽ മുഴുകുകയും ചെയ്തവർ ഒന്നല്ലെങ്കിൽ അവർ തൗബയെന്ന് നിങ്ങൾക്ക് കാണാം, ഇല്ലെങ്കിൽ അവർ ദീനിൽ നിന്ന് തീർത്തും തെറ്റിപ്പോകുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും, ഉറപ്പണം. നമ്മുടെ നാട്ടിലതിന് ഉദാഹരണങ്ങളുണ്ട്, അല്ലാത്ത സ്ഥലങ്ങളിൽ ഉദാഹരണമുണ്ട്. പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചതുമാണ്. ഇബ്നു അസാക്കർ റഹിമഹുള്ളാഹു തആല അദ്ദേഹം പറഞ്ഞു, ലുഹൂമുൽ ഉലമാഇ മസ്മൂമ, പണ്ഡിതന്മാരുടെ മാംസം വിഷം പുരട്ടിയ മാംസമാണ്. അവരുടെ അഭിമാനം പിച്ചി ചീന്തുക എന്ന സ്വഭാവം ആരുടെ അടുക്കലാണോ ഉള്ളത്, അവരുടെ ഹൃദയത്തിന് അള്ളാഹു മരണം നിശ്ചയിക്കും. അവർ മരിക്കുന്നതിന് മുൻപന്നെ അവരുടെ ഹൃദയം മരിച്ചു, ദീനില്ലാതെയായിപ്പോ. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പെട്ടതാണ് അത്. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഈ അഹ്ലുൽ ഹദീസിനെ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുന്നവരിൽ പെടാൻ പാടില്ല. ചില മതവിദ്യാർത്ഥി ഒരു വർഷം പഠിച്ചിട്ടുണ്ടാവില്ല, അപ്പത്തേക്ക് കാണാൻ പറയും സ്വാലിഹുൽ ഫൗസാൻ മെൻഹജിൽ അത്ര സിദ്ധത്തില്ല, ഇന്ന ശേഖ് അദ്ദേഹത്തിന് മെൻഹജ് പോരാ, ഇവൻ ഇന്നലെ കേറി വന്നിട്ടുള്ളൂ, ചിലപ്പോ ഇന്നലെ മുസ്ലിമായിട്ടുള്ളൂ. അങ്ങനത്തെ ആൾക്കാരുണ്ട്, മുസ്ലിമായത് കഴിഞ്ഞ വർഷമാണ്. അവനൊരു വർഷം കഴിയുമ്പോഴത്തേക്ക് വലിയ വലിയ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുകയും അവരെ ചീത്ത പറയുകയും ചെയ്യുന്ന ഒരു പേടില്ലാത്ത മനുഷ്യനായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് കാണും. അത് നിനക്ക് സംഭവിക്കാൻ പാടില്ല. വലിയൊരു നസീഹത്താണ് അദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ളത്. ഇദാ മഅതഖത്ത അദ്ദഹറ യാ സാഹി ഹാദിഹി ഫഅൻത അലാ ഖൈരിൻ തബീതു വ തസ്ബിഹു. ഇദാ മഅതഖത്ത, നീ വിശ്വസിക്കുന്നിടത്തോളം കാലം, അദ്ദഹറ എല്ലാ കാലവും നീ ഇതാണ് വിശ്വസിക്കുന്നത് എങ്കിൽ, യാ സാഹിബീന എന്റെ കൂട്ടുകാര, നീ ഈ വിശ്വാസം അത് വിശ്വസിക്കുന്നിടത്തോളം കാലം, ഫഅൻത അലാ ഖൈരിൻ, നീ ഖൈറിലാണ്. ഇത് പറയുന്നത് വളരെ പ്രായം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരിൽ പെട്ടവരാണ് എന്ന് ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ സർട്ടിഫിക്കറ്റ് നൽകിയ ഒരു ശൈഖാൻ അദ്ദേഹം പറഞ്ഞു, ഫഅൻത അലാ ഖൈരിൻ, നീ നന്മയിലാൻ, തബീതു വതുസ്ബിഹു, രാത്രിയിൽ പ്രവേശിക്കുന്നതും രാവിലെയിൽ പ്രവേശിക്കുന്നതും ഒക്കെ നന്മയിലാൻ. ഈ അഖീദ നിനക്കുണ്ട് എങ്കിൽ നിന്റെ അഖീദ ശരിയാണ് എന്ന് അദ്ദേഹം നിനക്ക് സമാധാനപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അൽഹംദുലില്ലാ, ഈ പറഞ്ഞ കവിത 33 വരിയാണ് ഈ കവിത ഉള്ളത്. അൽഹംദുലില്ലാ, അത് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഈ കവിത നിൽക്കുക എന്നുള്ളതിനപ്പുറം ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വാധീനമായി വരണം. ഇത് നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് ഇതൊന്നും കവിതയായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ദാ ഇങ്ങനെയൊക്കെ നമ്മളെ വിശ്വാസമാണ്, ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്നതെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ മക്കൾ അവരെ നിങ്ങൾ വിളിച്ച് പറഞ്ഞു കൊടുക്കണം, അതായത് ഇങ്ങനെയൊക്കെയാണ് അഖീദ എന്ന് വിശ്വസിക്കണം. ഖബറിൽ ശിക്ഷ, ഖബറിന്റെ അടുത്തേക്ക് പോകും, മോളെ മോനെ ഇതാ ഇവിടെ ശിക്ഷയുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ശിക്ഷ ഉണ്ടാവും. ഈ മലക്കുകൾ അവരുടെ കാര്യങ്ങളും സന്ദർഭോചിതമായി അവർക്ക് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കണം. അവസാനമായി ഈ സഹോദരങ്ങളോട്, പിന്നെ ഈ പിന്നെ നമ്മൾ ഒരുമിച്ചിരുന്ന ഈ ദിവസങ്ങളിൽ ഒരുമിച്ചിരുന്ന സലഫി സഹോദരങ്ങളോട്, എന്നോടും നിങ്ങളോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിൽ മുറുകെ പിടിക്കുന്നവരായി നിലകൊള്ളണം. ഭിന്നിപ്പ് നിങ്ങളിലേക്ക് കയറിവരുന്ന നിങ്ങൾ സൂക്ഷിക്കണം. ഷെയ്ത്താൻ അവൻ മുസ്ലിമീങ്ങൾക്കിടയിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ, ഏറ്റവും വലിയ പ്രശ്നം ഭിന്നിപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബികളെ മുന്നിൽ എത്തിക്കൊണ്ട് പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇന്ന ഷെയ്ത്താൻ ഖദ് ഐസ അൻ യഅബുദഹുൽ മുസല്ലൂൻ, നിസ്കരിക്കുന്ന ആളുകൾ പിശാചിനെ ആരാധിക്കുക എന്ന അവസ്ഥയിൽ എത്തിപ്പെടുന്നതിൽ നിന്ന് പിശാജ് നിരാശയടഞ്ഞിരിക്കുന്നു. ഇനി അവനത് സാധിക്കുമെന്ന പ്രതീക്ഷ അവനില്ല. വലാക്കിൻ ബിത്തഹരീഷി ബൈനക്കും, എന്നാൽ നിങ്ങൾക്കിടയിൽ പരസ്പരം അകൽച്ചയുണ്ടാക്കുക എന്നത് അവൻ നിരാശയടയാത്ത കാര്യമാണ്. അവൻ ഇപ്പോഴും അതിൽ ഉറച്ച പ്രതീക്ഷയുണ്ട്. സഹാബികളെ കുറിച്ചാണ് റസൂലുള്ളാഹി പറഞ്ഞത്, സഹോദരന്മാരെ, നിങ്ങളൊരു സഹോദരനെ കുറിച്ച് എന്തെങ്കിലും കേട്ട് നിങ്ങൾ വിളിച്ചു ചോദിക്കും. നിങ്ങൾ അവനെ കുറിച്ച് അന്വേഷിക്കുക, എന്താണ് നിന്നെ പറ്റി ഇങ്ങനെ കേൾക്കുന്നുണ്ട്, എന്താണ് അതിന്റെ യാഥാർത്ഥ്യം. പലതും ഇന്ന് പ്രത്യേകിച്ച് കളവുകളും തെറ്റിദ്ധാരണകളും പ്രചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഈ ഒരു നന്മ നിങ്ങൾ ഈ കുറച്ചാളുകൾ ഒരുമിച്ചുകൂടി അത് അവസാനിക്കരുത്. പല നാടുകളും നന്മയിൽ കാണും, സന്തോഷത്തോടുകൂടി ഹൃദയം നിറഞ്ഞ അവസ്ഥയിൽ നമ്മൾ തിരിച്ചു പോകും. അടുത്ത വർഷം വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെവിടെ, ഇവനെവിടെ, അവനിപ്പോ വരാറില്ല, അവനിപ്പോ നമ്മളായിട്ട് ബന്ധമില്ല, അവൻ നമ്മളായിട്ട് അടുപ്പല്ല, അവൻ നമ്മളായിട്ട് അകൽച്ചയിലാണ് എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് എത്ര നാടുകളാണ് കാണാറുള്ളത്. അതിൽ പലപ്പോഴും മുൻപന്തിയിൽ നിന്നിരുന്ന ആളുകൾ, നേതൃത്വം കൊടുത്തിരുന്ന ആളുകളെ കാണാനില്ല, അവൻ പലരും അടുത്ത് നിർത്തിപ്പോയി. അതുകൊണ്ട് സഹോദര, ദീനിന്റെ മാർഗത്തിലുള്ള ഈ ബന്ധം നിലനിർത്താൻ ദുനിയാവ് എത്ര നിനക്ക് വിട്ടുകൊടുക്കേണ്ടതിന് വിട്ടുകൊടുത്തേക്ക്. അള്ളാഹിന്റെ അടുക്കൽ അതിനേക്കാൾ നല്ലതുണ്ട്. നീ അതിന് മടി വിചാരിക്കരുത്. ഒരിക്കലും അള്ളാഹുവിന്റെ ദീൻ നിന്നെക്കൊണ്ട് മുസ്ലിമീങ്ങൾ ദുഃഖിക്കുന്ന ഒരു അവസ്ഥ നീ ഉണ്ടാക്കരുത്. നിന്നെക്കൊണ്ട് മുസ്ലിമീങ്ങൾ ദുഃഖിക്കുന്ന ഒരു സ്ഥിതി നീ ഉണ്ടാക്കി വെക്കരുത്. ഓരോ മുസ്ലിമിന്റെയും കണ്ണുനീരിന് വിലയുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല അത് കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമ്മളിങ്ങനെ സഹോദരങ്ങളായി ഒരുമിച്ചിരിക്കുകയും ഒരുമിച്ച് തിന്നുകയും ഒരുമിച്ച് കിടക്കുകയും ഒരുമിച്ചിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ എത്ര മനോഹരമാണ്. ഇതങ്ങ് പിളർന്നു കഴിഞ്ഞാൽ, ഇതങ്ങ് ഭിന്നിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ തിരിച്ചു പോകുന്ന ഒരു സഹോദരൻ കിടന്നുറങ്ങാതെ കരഞ്ഞ് കണ്ണുനീർ വാർത്ത് അവന്റെ കട്ടിലിൽ ഉറങ്ങാതെ കിടക്കുന്നുണ്ടായിരിക്കും. അള്ളാഹു അത് കാണുന്നുണ്ട്. നിന്റെ പ്രശ്നങ്ങൾ കൊണ്ട്, നിന്റെ നാവ് കൊണ്ട്, നിന്റെ പ്രവർത്തനം കൊണ്ട്, നിന്റെ ഗ്രൂപ്പിലൊരു വോയിസ് കൊണ്ട്, അതുകൊണ്ടാണ് ഈ ഭിന്നിപ്പ് ഉണ്ടായത് എങ്കിൽ അള്ളാഹു നിന്നെ വെറുതെ വിടൂല. അള്ളാഹുവിനെ നീ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഭിന്നിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞില്ലേ, വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫൂ മിൻ ബഅദി മാ ജാഅതുഹുമുൽ ബയ്യിനാത്, തെളിവുകൾ വന്നു കിട്ടിയതിനു ശേഷം ദീനിന്റെ കാര്യത്തിൽ ഭിന്നിച്ച് ചിന്ന ഭിന്നമായി പോയ ആളുകൾ, അവരെ പോലെ നിങ്ങളാകാൻ പാടില്ല. പരമാവധി ആളുകൾ നിങ്ങളുടെ അടുക്കിലേക്ക് ഒരുമിച്ച് വരണം. നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ സംവിധാനങ്ങൾ, അവയുടെ മോട്ടോ അല്ലെങ്കിൽ അവയുടെ ലക്ഷ്യം, അവയെക്കുറിച്ച് പറയാവുന്ന ഏറ്റവും നല്ല കാര്യം, ഏതൊരു മുസ്ലിമിന് അവിടേക്ക് കയറി വരാൻ പറ്റണം. ഏതൊരു മുസ്ലിമിനും അവിടേക്ക് കയറി വരുന്ന സന്ദർഭത്തിൽ ഇതാ, അവനോട് ഞാൻ ചോദിച്ചാൽ അവനെന്നെ ചതിക്കുകയില്ല, അവനെന്നെ സഹായിക്കും, അവനെന്നെ ഉറപ്പായും കൈവടിയില്ല എന്ന വിശ്വാസം അവനുണ്ടാകണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുസ്ലിമാവാൻ. റസൂലുള്ള പറഞ്ഞില്ലേ, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദേ, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? മറ്റു മുസ്ലിമീങ്ങൾ അവന്റെ നാവിൽ നിന്ന് സുരക്ഷിതരാണ്, അവന്റെ കയ്യിൽ നിന്ന് സുരക്ഷിതരാണ്. ലാ യഖ്ദുലുഹു, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമെ പരാജയപ്പെടുത്തുകയില്ല. വലാ യുസ്ലിമുഹു, അവനെ അവൻ ചതിക്കുകയില്ല, വഞ്ചിക്കുകയില്ല, മറ്റു ശത്രുക്കളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ചേർത്ത് പിടിക്കും, അവനെ വിട്ടുകൊടുക്കൂല. അതാണ് മുസ്ലിമിന്റെ പ്രത്യേകത. നമ്മുടെ എന്ത് സംവിധാനവും, ഇത് നമ്മൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കൂടിയിരിക്കാനും വേറെ ആരും കൂടെ കയറി വരാൻ പാടില്ല എന്ന് കോലത്തിലേക്ക് മാറിയിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ പാടില്ല. നമ്മുടെ ശത്രുവിന് പോലും നമ്മെക്കുറിച്ച് വിശ്വാസം ഉണ്ടായിരിക്കണം. അവനോട് ഞാൻ ചോദിച്ചാൽ അവനെന്നെ വഞ്ചിക്കുകയില്ല, അവനെന്നെ ചതിക്കുകയില്ല എന്ന് നമ്മെക്കുറിച്ച് മറ്റുള്ളവർ മനസ്സിലാക്കുമ്പോൾ അവനെന്റെ ഗീബത്ത് പറയില്ല. അതും കൂടി മനസ്സിലാക്കണം. അല്ലെ, നമ്മൾ നസീഹത്തൊക്കെ പറഞ്ഞു കൊടുക്കും, നീ അങ്ങനെ ചെയ്യണം, നമ്മൾ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതൊക്കെ പറയും. എന്നിട്ട് ഇപ്പുറത്ത് പോയിട്ട് ആ അവനെ അവന്റെ സംസാരത്തിൽ അവൻ ഇങ്ങനെ പറഞ്ഞു, അവൻ ഇങ്ങനെ പറഞ്ഞു, അവൻ അങ്ങനെ പറഞ്ഞു. എന്താണ് സഹോദരൻ നമ്മുടെ നസീഹത്തിന്റെ കഥ? അപ്പോ ഒരു മുസ്ലിമിനോട് പരിപൂർണമായ നസീഹത്ത് നമുക്കുണ്ടാകണം. അത് ഞാനും അങ്ങനെ ആവണം, നിങ്ങളും അങ്ങനെ ആവണം. അപ്പോൾ മാത്രമേ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടുന്ന ഒരു സമൂഹമായി മാറുകയുള്ളൂ. ഈ ദുനിയാവിൽ നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടാണ് ഈ ദീൻ നമ്മൾ നിൽക്കുന്നത്? കുടുംബത്തിൽ പലർക്കും പലരെയും വേണ്ടതില്ല. അവനെ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് ദേഷ്യമാണ്, ആണുമ്പോൾ തന്നെ ആളുകൾ അകന്നു പോവുകയാണ്. കല്യാണത്തിന് അവനെ വിളിക്കാനില്ല, ടൂറിന് വിളിക്കാനില്ല, പലതിനും അവനെ വിളിക്കാനില്ല. അവനെ കണ്ടുകഴിഞ്ഞാൽ ആൾക്കാർക്ക് മടിയാണ്. ഇവനെ കൊണ്ടുവന്നാൽ എല്ലാ ആഘോഷങ്ങളും അവസാനിക്കും എന്നാണ് ആളുകൾ അവരെ പറ്റി പറയുന്നത്. അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ ഇരിക്കുന്ന മിക്ക ആളുകൾ, എല്ലാ ആളുകളും ഇവിടെ വന്നിട്ടില്ല. അങ്ങനെ തന്നെയാണ്, നാട്ടുകാർക്ക് അവനെ വേണ്ട, കുടുംബക്കാർക്ക് വേണ്ട, ചിലപ്പോൾ വീട്ടിൽ തന്നെ പലർക്കും അവനെ വേണ്ടതില്ല. സഹോദര, ഈ ദുനിയാവിൽ നമുക്ക് സമാധാനമായി റാഹത്തായി മനസ്സിലെ സ്വസ്ഥതയായി കാണുന്നത് ഈ പറഞ്ഞ സഹോദരങ്ങളുടെ മുഖമാണ്. അവരെ കാണുമ്പോൾ ലഭിക്കുന്ന സന്തോഷത്തെക്കാൾ വലിയ ഒരു സന്തോഷം ദുനിയാവിൽ വരില്ല. അത് അള്ളാഹു നമുക്ക് നൽകിയ നന്മയിൽ പെട്ടതാണ്, ഈ ദുനിയാവിൽ നമുക്ക് നൽകിയ പ്രതിഫലങ്ങളിൽ പെട്ടതാണ്. നോക്ക് നിങ്ങൾ, അവന്റെ സമ്പത്ത് നമ്മൾ കണ്ടിട്ടുണ്ടോ? അവന്റെ അധികാരം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒന്നും കണ്ടിട്ടില്ല. അവൻ എന്താണെന്നുള്ളത് പോലും നമുക്കറിയില്ല. പക്ഷെ അവനെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുടിക്കുകയാണ്. അവൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടായിരുന്ന അറിയുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കുകയാണ്. അവനെ രണ്ടു ദിവസം കാണാതായാലും നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്താണ് നിനക്ക് പറ്റിയത്? എന്ത് ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത്? കല്യാണ ബന്ധമില്ല, കുടുംബ ബന്ധമില്ല, എന്ത് ബന്ധമാണുള്ളത്? അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ബന്ധമല്ലാതെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഈമാനിന്റെ ഏറ്റവും ഉയർന്ന ഏറ്റവും ശക്തിയേറിയ കണ്ണി അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹവും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള വെറുപ്പാണ്. അത് നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. നമ്മുടെ ചെറിയ പരിഹാസം, ചിലപ്പോ ഈ പിന്നെ പ്രവാസികളും മറ്റേ ആൾക്കാർ ജീവിക്കും, പരസ്പരം ചെറിയ ചെറിയ പരിഹാസങ്ങളും മറ്റൊക്കെ വരും, ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്റെ വാക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കരുത്. അവൻ ഹത്തിൽ നിന്ന് അകന്നു പോകാൻ നിന്റെ വാക്ക് കാരണമായി പോകരുത്. ശ്രദ്ധിക്കണം. നമ്മുടെ പ്രയോഗങ്ങൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ കൂടിച്ചേരലുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഈ ദുനിയാവിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ സ്നേഹം, അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന മനസ്സിന്റെ സന്തോഷം, റാഹത്ത് വേറെ എന്തിലെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? അല്ലേ, നാട്ടിലെ ഏറ്റവും വലിയ പൈസ കൊടുത്തിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്കിലോ മറ്റോ നിങ്ങൾ കയറിയെന്ന് വിചാരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സന്തോഷം ഉണ്ടായേക്കാം, ചിലപ്പോൾ അതുണ്ടാവില്ല. പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാളെ ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നതുകൊണ്ട് ലഭിക്കുന്ന സമാധാനം, റാഹത്ത്, അയാളെ കാണുമ്പോഴുള്ള സന്തോഷം. ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഭാര്യനേക്കാൾ ഇഷ്ടം ദീനിന്റെ മാർഗത്തിലുള്ള സഹോദരനെയായിരിക്കും. ചിലപ്പോൾ നമുക്ക് നമ്മുടെ മക്കളെക്കാൾ ഇഷ്ടം അവരോടായിരിക്കും. ഈ അടുത്ത് ഒരു സഹോദരൻ പറഞ്ഞതായിക്കോട്ടു, അദ്ദേഹത്തിന്റെ മകൾ കഴിഞ്ഞ വർഷം മരിച്ചിരുന്നു. ഈ അടുത്ത് പിന്നെ ദീനിൽ പ്രബോധക രംഗത്ത് മുന്നിൽ നിന്നിരുന്ന പിന്നെ നമ്മുടെ പരട ഉസ്താദായിരുന്ന അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്റെ മകൾ മരിച്ചതിനേക്കാൾ വേദന ആ മരണത്തിൽ നിന്നാണ് ഉണ്ടായത്. അത് അള്ളാഹുവിന്റെ മാർഗത്തിലെ സ്നേഹത്തിന്റെ പ്രത്യേകതയാണ്. റബ്ബിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുമ്പോൾ അത് അങ്ങനെയായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല, അത് നമ്മൾ ഇല്ലാതെയാക്കാൻ പാടില്ല. ആളുകളുടെ മനസ്സിലുള്ള സന്തോഷം കെടുത്തുന്നവരായി നമ്മൾ മാറരുത് എന്ന കാര്യം എനിക്ക് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിൽ ഒരുമിച്ച് നിൽക്കുന്നവരായി നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കുറ്റങ്ങളും കുറവുകളും വീഴ്ചകളുമെല്ലാം പരിഹരിക്കുകയും അവ പുറത്തു നൽകുകയും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പോകാൻ അത് തടസ്സമായി നിൽക്കുന്ന രൂപത്തിലേക്ക് അവ മാറ്റാതിരിക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ചെറിയ ചെറിയ നന്മകൾ അവ സ്വീകരിക്കുകയും വലിയ പ്രതിഫലം അള്ളാഹു അവക്കെല്ലാം നൽകുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واخر دعوانا ان الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم وجزاكم الله خيرا.